കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിന്റെ വചനം കേൾപ്പാൻ നമുക്ക് ലഭിച്ച ഭാഗ്യത്തിനായിട്ട് സ്തോത്രം. എല്ലാ വചനവും കേൾക്കുമ്പോൾ രണ്ട് സാധ്യതകളാണ് ദൈവമക്കൾക്ക് മുമ്പിലുള്ളത്. ഒന്ന്, ആ വചനത്തിലെ അക്ഷരങ്ങളെ കേൾക്കുക, ആ വചനത്തിലെ ആത്മാവിനെ ശ്രദ്ധയോടെ കൈക്കൊള്ളുക. ഇത് കേൾവിക്കാരന് എപ്പോഴും ഉള്ള രണ്ട് ചലഞ്ചാണ്. ചിലർ അക്ഷരങ്ങളിലൊന്ന് ഒതുങ്ങിപ്പോകുമ്പോൾ മറ്റു ചിലർ അതിന്റെ ആത്മാവിനെ ഹൃദയപൂർവ്വം അന്വേഷിച്ച് തേടിപ്പിടിക്കുന്നു. അത് രണ്ടുപേരും വളരെ വ്യത്യസ്തരായിട്ടാണ് തിരുവചനങ്ങൾ കേൾക്കുന്നത്. നിങ്ങൾ സ്വയംശോധന ചെയ്യുക, നിങ്ങൾ എങ്ങനെയാണ് തിരുവചനങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നാളുകളിൽ ചില സൺഡേകളിൽ പറഞ്ഞ ശേഷം എനിക്ക് പൂർത്തീകരിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് ഒന്ന് കൺക്ലൂഡ് ചെയ്യാനാണ് ഞാൻ ഈ സമയം പ്രത്യേകമായിട്ട് താല്പര്യപ്പെടുന്നു. നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. നിങ്ങളുടെ വിചാരത്തിൽ നിങ്ങൾക്കിട്ട് ഏറ്റവും കൂടുതൽ പാര പണിയുന്ന വ്യക്തി ആരാണ് എന്നാണ് നിങ്ങളുടെ ചിന്ത? ഈ പാര എന്നൊരു വാക്ക് മലയാളത്തിൽ അത്ര സുഖമുള്ളൊരു പദമല്ല, അതൊരു നല്ല ലാംഗ്വേജ് അല്ല. എങ്കിലും അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലേ. നമ്മൾ സാധാരണ പറയാറുണ്ട്, അവൻ എനിക്കിട്ട് ഒത്തിരി പാര പണിതിട്ടുണ്ട്, പാര വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങൾക്കിട്ട് ഏറ്റവും കൂടുതൽ പാര വെക്കുന്നത് ആരാ? അങ്ങനെ നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ അഞ്ചാറ് പേര് വന്നിട്ടുണ്ട് അല്ലേ. പക്ഷെ ഒരു നല്ല ക്രിസ്ത്യാനിക്ക് തിരിച്ചറിയാൻ കഴിയും അവനിട്ട് ഏറ്റവും കൂടുതൽ പാര വെക്കുന്നത് അവന്റെ ജഡമാണ്. അതവൻ തിരിച്ചറിയുന്നില്ല, എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ എനിക്കിട്ട് ഏറ്റവും കൂടുതൽ പാര വെക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളവനായി സജീവമായിരിക്കുന്നത് എന്റെ ജഡമാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ഞങ്ങൾക്ക് മനുഷ്യരോടല്ല യുദ്ധം, കാരണം അവരല്ല എനിക്കിട്ട് പാര വെക്കുന്നത്. ഞങ്ങൾ ദിനംപ്രതി ഞങ്ങളെ ക്രൂശിക്കുന്നു, കാരണം ഞങ്ങളോട് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ കാലുവാരുന്ന ഒരാൾ എന്റെ ഉള്ളിൽ തന്നെ വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ചതിച്ചു, ഡിസീവ് ചെയ്തു, അവരെനിക്കിട്ട് പാര പണിതു എന്നൊക്കെ ബാഹ്യമായി നാം പറയുമ്പോഴും ആത്യന്തികമായി ആഗ്രഹിക്കുന്ന നന്മയേക്കാൾ ആഗ്രഹിക്കാത്ത തിന്മ ചെയ്യിപ്പിക്കുന്ന ഒരു പാര പണിയുന്ന വ്യക്തി അല്ലെ, കൂടെ നിന്ന ശേഷം കാലുവാരുന്ന ഒരു വ്യക്തി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നല്ല തീരുമാനങ്ങൾ എടുത്തു പോയ ശേഷം സമയമായപ്പോൾ കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷെ ജഡം ആ സമയത്ത് കൈവിട്ട് കളഞ്ഞു. ഇപ്രാവശ്യം ഞാൻ അതിനെ ജയിക്കും എന്ന് തീരുമാനിച്ചു പോയി, പക്ഷേ തക്ക സമയത്ത് വന്നപ്പോൾ മോഹത്തിന്റെ കാറ്റിൽ പെട്ട് ഞാൻ ഉഴറി. അപ്പൊ സമയത്ത് ജഡം നമ്മളെ ഒത്തിരി ചതിക്കുന്ന ഒരു ജഡമുള്ള പ്രകൃതത്തിലാണ് നാം ഓരോരുത്തർ. വീണുപോയ മനുഷ്യന്റെ ഉള്ളിൽ സ്വന്തം ഇഷ്ടങ്ങളുടെ വലിയൊരു പ്രപഞ്ചം അവന്റെ ഹൃദയത്തിൽ ഉണ്ട്. ആ സ്വന്തം ഇഷ്ടമാകുന്ന പ്രപഞ്ചം, അത് ഒരു ചെറിയ താല്പര്യമല്ല. ഞാൻ നിങ്ങളോട് പറയുന്നത്, എനിക്ക് കേക്കാണ് ഇഷ്ടമെന്നതോ എനിക്ക് പിസ്സയാണ് ഇഷ്ടം ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്നതോ ആയ ഒന്നോ രണ്ടോ ഇഷ്ടങ്ങളല്ല, സ്വന്തം താല്പര്യങ്ങളുടെ ഒരു പ്രപഞ്ചമാണ് വീണുപോയ മനുഷ്യന്റെ ഉള്ളിൽ ഉള്ളത്. അതൊരു വഴിയാണെന്നാണ് എഫേസ്യ ലേഖനത്തിൽ പറയുന്നത്. എന്റേതായ എന്റെ ഇഷ്ടങ്ങൾ ഇതാ, എനിക്കിതാ ഇഷ്ടം, ബ്രദറെ എനിക്കിതാ ഇഷ്ടം. ആ താല്പര്യങ്ങൾ ദൈവോദ്ദേശങ്ങൾക്ക് വിപരീതമായി സ്വന്തമായ വഴികളുള്ളവനാണ് മനുഷ്യൻ. വഴികളുള്ള അതുകൊണ്ട് തന്നെയാ തിരുവചനം നമുക്ക് ഇത്രയും കർക്കശമാക്കിയിരിക്കുന്നത്. പെട്ടെന്ന് സ്വന്തം വഴിയിലേക്ക് തിരിയാൻ മനുഷ്യന് ഒരു സാധ്യതയുണ്ട്. സാധ്യതയുണ്ടെന്നല്ല, അങ്ങനൊരു പ്രപഞ്ചം അവന്റെ ഹൃദയത്തിൽ കിടക്കുക. അതുകൊണ്ട് തന്നെ വേദപുസ്തകം നമ്മളെ ചില സമയത്ത് അങ്ങ് നൂൽപ്പാലത്തെ കൂടെ കൊണ്ടുപോകുന്ന പോലെ നമുക്കങ്ങ് തോന്നിപ്പോകും. നിങ്ങള് ഈ കോന്നിയിലൊക്കെ ചെന്നാൽ ആനയെ ചട്ടം പഠിപ്പിക്കുന്ന അവിടെ ഒരു സ്ഥലമുണ്ട്, കാണ്ട കാഴ്ചയാണ്. അതുപോലെ നമ്മളെ ചട്ടം പഠിപ്പിക്കാൻ ദൈവം ഇടത്തും വലത്തും നിന്ന് തോട്ടികൊണ്ട് അടിക്കുകയും കുത്തുകയൊക്കെ ചെയ്യുന്നത് പോലെ നമുക്ക് പൊതുവെ തോന്നും. ചില സമയത്ത് ആ ആനപ്പാപ്പന്മാര് ഞങ്ങളാണെന്ന് നിങ്ങൾ ചിന്തിച്ച് ഞങ്ങളോട് പോലും നിങ്ങൾക്ക് വൈരാഗ്യം തോന്നിപ്പോയിട്ടുണ്ട്. എന്നോട് പണ്ടൊരാൾ പറഞ്ഞ, ഈ ബ്രദറിന് ഈ മാനസാന്തരമല്ലാതെ വേറൊന്നും പ്രസംഗിക്കാനില്ല എന്ന്. ഇവിടെയല്ല കേട്ടോ, ഇവിടെയല്ല, വേറൊരു സ്ഥലത്ത് നേരിട്ട് ചോദിച്ച, വേറെ എന്തെല്ലാം കാര്യങ്ങൾ കിടക്കുന്നു എന്നാണ് ഗാമ്പർ. ശരിയാ, കേൾക്കാൻ സുഖമില്ല, പക്ഷേ നമ്മെ ചതിക്കുന്നത് പ്രിയുള്ളവരെ വേറെ ആരുമല്ല, നമ്മുടെ ഉള്ളിലെ ജഡം. അതുകൊണ്ട് തന്നെ നാം നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളോട് വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം. നമുക്ക് പുറത്തുള്ള ഒരു പാപത്തോട് ജാഗ്രത ഉള്ളപ്പോൾ തന്നെ അകത്ത് സ്വന്തം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ പുറത്തെ പാപത്തിന് അതിൽ തന്നെ ശക്തിയുള്ളൂ. നിങ്ങൾക്ക് അകത്തൊരു സ്വന്തം ഇഷ്ടമില്ലെങ്കിൽ പുറത്തെ പാപം വന്ന പോലെ അവിടെ നിൽക്കത്തേ ഉള്ളൂ. അതിന് എന്നിലേക്കൊരു അഭിനിവേശവും ശക്തിയും ഉണ്ടാകുന്നത് എന്റെ ഉള്ളിൽ അകത്ത് ഒരു ഇഷ്ടം കിടക്കുന്നോടാ, അത് അതിനെനിക്ക് അതിന് ഈൽഡ് ചെയ്യപ്പെടേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്വന്തം ഇഷ്ടങ്ങളെ ജാഗ്രതയോടെ ഈ ദിവസങ്ങളിൽ കാണണം. നിങ്ങൾ തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കപ്പെടും എന്ന് പറഞ്ഞു കൊടുത്ത സാധനം കണ്ണടപ്പിച്ചതാ, സ്റ്റോൺ ബ്ലൈൻഡ് ആക്കി കളഞ്ഞതാ. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല, ചിലര് ചില മരുന്ന് കഴിച്ച ശേഷം അവരുടെ കാഴ്ച പോയി, കേൾവി പോയി, ചില എണ്ണ തേച്ച ശേഷം മുടി കൊഴിഞ്ഞുപോയി എന്നൊക്കെ നാം കേൾക്കാറില്ലേ. എന്നതുപോലെ നിങ്ങളുടെ കണ്ണു തുറക്കും എന്ന് പറഞ്ഞ് കൊടുത്തത് എന്താണോ, അത് ഏത് ഫ്രൂട്ട്സ് ആണെന്ന് നമുക്കറിയില്ല, അത് ആപ്പിൾ ആയിക്കോട്ടെ ഓറഞ്ച് ആയിക്കോട്ടെ, അത് വാങ്ങിച്ച് വായിലിട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് എന്താ സംഭവിച്ചെന്നറിയോ, അവർ കഴിച്ചില്ലാത്തവരായി. അതുകൊണ്ടാണ് ഈ ലോകത്തിന്റെ പ്രഭു അവരുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ കുരുടാക്കി. ഈ പുള്ളി തന്നെയാണ് തുറക്കാമെന്ന് പറഞ്ഞത്, ഞാൻ തുറന്നു തരാം, നിങ്ങളുടെ കണ്ണ് ഞാൻ തുറന്നു തരാം എന്ന് പറഞ്ഞ് പുള്ളി കൊടുത്ത ഒരൊറ്റമൂലി കഴിച്ച മാനവരാശി മുഴുവനും ഹൃദയക്കണ്ണുകൾ അടയപ്പെട്ടവരായി തീർന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു ലോകം നിങ്ങൾക്ക് ഇതുപോലുള്ള ഒറ്റമൂലികൾ തരും, ഇത് ഐ ഓപ്പണിംഗ് ആണ് ബ്രദറെ എന്ന് പറഞ്ഞു. ചില ഓഫറുകളൊക്കെ നമ്മുടെ കണ്ണങ്ങ് തെളിയിക്കും, മനസ്സ് തെളിയിക്കും, പക്ഷേ അതിനെ സ്റ്റോൺ ബ്ലൈൻഡ് ആക്കി നമ്മുടെ കണ്ണിനെ തീർക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടെയാണ് നിങ്ങളുടെ സ്വന്തം ഇഷ്ടങ്ങളെ നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. ഇതിനു മുമ്പുള്ള സൺഡേ ഞാനത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പലരും ഉറങ്ങുന്നുണ്ട്, ഉറങ്ങുകയായിരുന്നു എന്നതൊരു ഒരു യാഥാർത്ഥ്യമായിരുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്നുകൂടെ ഞാൻ അവരെ ഒന്ന് ഓർപ്പിക്കുകയാണ്, നിങ്ങൾ ഒരു പാപത്തെ സ്പർശിക്കുമ്പോൾ അതിന്റെ എൻഡിൽ നിൽക്കുന്നത് പിശാച് തന്നെയാണ് എന്നത് നിങ്ങൾ തിരിച്ചറിയണം, തിരിച്ചറിയും. ഞാനൊരു ഒരു വേദഭാഗത്തിലേക്ക്, വായിക്കാതെ അന്ന് പോയ ഒരു വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ചിന്തയെ കൊണ്ടുവരാം. എഫ് എസ് ലേഖനം നമ്മൾ അറിയാവുന്ന ഒരു വേദഭാഗമാണ്, അതിനോടൊന്ന് കൂട്ടാതെ തന്നെ നമുക്ക് അങ്ങനെ തന്നെ വായിക്കാം. അതിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, അവരുടെ ഇടയിൽ നാം എല്ലാവരും, എഫേഷ്യൻസ് ചാപ്റ്റർ 2:3, അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡ മോഹങ്ങളിൽ നടന്നു. ജഡത്തിന്റെ ഒരു മോഹം നമ്മുടെ ഉള്ളിൽ ശക്തമായിട്ട് ഉണ്ട്. ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തു. മനസ്സിന്റെ ഇഷ്ടം, ജഡത്തിന്റെ മോഹം, ഈ പദപ്രയോഗങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പദപ്രയോഗങ്ങളാണ്. നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയ പരിശുദ്ധാത്മാവ് ഇതൊക്കെ പറയുന്നു. ജഡത്തിന്റെ മോഹം, മനസ്സിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങ് അതൊരു ഒരു ഒരു എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണെന്ന് പറഞ്ഞു പോകരുത്. അതിന്റെ അടുത്ത വാക്യത്തോട് ചേർത്ത് വേണം ഇതിനെ വായിക്കാൻ. കോപത്തിന്റെ മക്കളായിരുന്നു. അപ്പം മനസ്സിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ കോപത്തിന്റെ മകനാണെന്നും കൂടെ ചേർത്ത് വേണം മനസ്സിന്റെ ഇഷ്ടം വായിക്കാൻ. അല്ലെങ്കിൽ മനസ്സിന്റെ ഇഷ്ടം എല്ലാവർക്കും ഉണ്ട്, അതുപോലെ എനിക്കൊരു ഇഷ്ടമുണ്ട് എന്നല്ല അതിനെ കാണേണ്ടത്. മനസ്സിന്റെ ഇഷ്ടക്കാരനെ കോപത്തിന്റെ മകൻ എന്നാ വിളിക്കുന്നു, ജഡത്തിന്റെ ഇഷ്ടത്തെ ചെയ്യുന്നവനെ കോപത്തിന്റെ മകൻ എന്നാ വിളിക്കുന്നു. അപ്പൊ നമ്മൾ ആ വായിച്ചു വരുമ്പോൾ ഓർഡർ തെറ്റാതെ വായിച്ചു വന്ന പരിശുദ്ധാത്മാവിനെ നമ്മളെ നമ്മുടെ യഥാർത്ഥ സ്ഥിതി കാണിക്കാൻ കഴിയും. നിങ്ങൾ വായിച്ച് നിങ്ങളതെങ്ങനെ മനസ്സിലാക്കുന്നത്? ജഡമോഹങ്ങളിൽ നടക്കുന്നവനെയും മനോവികാരങ്ങൾക്ക് ഇഷ്ടം. ഈ മനോവികാരങ്ങൾക്ക് ഇഷ്ടം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അങ്ങ് സൊദോമിലെ വലിയ പാപങ്ങൾ അല്ല, നമ്മുടെ മനസ്സിന്റെ ഇഷ്ടങ്ങൾ ചെയ്തവരാ. നമുക്കത് വളരെ ലെജിറ്റിമേറ്റ് ആയിട്ട് തോന്നിയ ഇഷ്ടങ്ങളാ. ഈ മനസ്സിന്റെ ഇഷ്ടവും ജഡത്തിന്റെ മോഹവും ചെയ്തു വരുന്ന ആ വരവിൽ താഴെ അതിനൊരു അടിക്കുറിപ്പ് അവസാനം കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത് അവർ കോപത്തിന്റെ മക്കളാണ്. അപ്പൊ കോപത്തിന്റെ മകൻ എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടം ചെയ്യുന്നവനാണ്. കോപത്തിന്റെ മകൻ എന്ന് പറഞ്ഞാൽ മനോവികാരങ്ങൾ മാത്രം മനസ്സിൽ, യോഗം കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്ന ശേഷം തിരിച്ചു വരുന്നിടം വരെ മനോവികാരങ്ങൾ മാത്രം, അവന്റെ മനസ്സിലെ ഇഷ്ടങ്ങൾ മാത്രം, അവന്റെ താല്പര്യങ്ങൾ മാത്രം. എന്ത് കഴിക്കണം അതിനെക്കുറിച്ച് അവന്റെ താല്പര്യങ്ങളുണ്ട്, എന്തുടുക്കണം അതിനെക്കുറിച്ചുള്ള താല്പര്യങ്ങൾ, എല്ലാം അവന്റെ പേഴ്സണാലിറ്റിയെ കുറിച്ചുള്ള താല്പര്യങ്ങൾ, അവന്റെ സൗന്ദര്യത്തെ കുറിച്ചുള്ള താല്പര്യങ്ങൾ, അവന്റെ കോസ്മെറ്റിക്സിനെ കുറിച്ചുള്ള താല്പര്യങ്ങൾ, മനോവികാരങ്ങൾ കൊണ്ട് അവൻ അങ്ങനെ നിറഞ്ഞിരിക്കുക. പക്ഷെ വീണ്ടും ഞായറാഴ്ച വരുമ്പോൾ അവൻ പാട്ടുപാടുന്നു, പ്രാർത്ഥിക്കുന്നു, പക്ഷെ ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം മനോവികാരങ്ങൾ കടിമപ്പെട്ടവനാ. ആ മനോവികാരമുള്ള ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്നത് അവൻ അതിനടിമയാണെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കുന്നത് ക്രിസ്തുവിന്റെ ഇഷ്ടങ്ങളെക്കാൾ മനസ്സിന്റെ വികാരങ്ങളാണെങ്കിൽ ബൈബിൾ കോപത്തിന്റെ മകനെന്നാ വിളിക്കുന്നു. അപ്പൊ ബൈബിൾ അങ്ങനെ വായിച്ച് നിങ്ങൾ പഠിക്കണം, അപ്പോഴേ നിങ്ങളുടെ നിജസ്ഥിതി തിരിച്ചറിയത്തുള്ളൂ. അല്ലെങ്കിൽ എല്ലാവർക്കും മനസ്സിന് ഇഷ്ടമുണ്ട്, എനിക്കും ഒരു മനസ്സിന് ഇഷ്ടമുണ്ട്, കോപത്തിന്റെ മക്കൾ നമ്മളല്ല അവരാന്ന് അങ്ങനെ ചിന്തിച്ചു. ഇനി നിങ്ങൾ അതിന്റെ മുകളിലേക്ക് പോകണം, ഇതൊരു ഓർഡറിൽ അതാവട്ട് വരുന്നത്. മുകളിലേക്ക് പോകുമ്പോൾ അവിടെ നിങ്ങൾക്കൊരു പദപ്രയോഗം ശ്രദ്ധിക്കാൻ കഴിയും. ഈ രണ്ടാമത്തെ വാക്യം, ഈ ലോകത്തിന്റെ കാല് ആകാശത്തിലെ അധികാരത്തിന് അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന്. അപ്പോൾ സ്വന്തം ഇഷ്ടങ്ങൾ ചെയ്യുന്ന ഒരു കൂട്ടരെ കുറിച്ച് പറയുകയാണ്, അവർ ഒരു ആത്മാവിന് എന്താ പിടിക്കപ്പെട്ടിരിക്കുന്നവരാ. അപ്പൊ അതെവിടേക്ക് പോയി? സ്വന്തം ഇഷ്ടം എന്ന് പറയുന്നത് അവരെ പൊതിയുന്ന ഒരാത്മാവുണ്ട്, ആത്മാവുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എപ്പോഴും അവരുടെ ഇഷ്ടത്തിനങ്ങ് വിട്ടു, അവന്മാർക്കത് വേണമെന്ന് പറഞ്ഞ ഉടനെ അതൊന്ന് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അതൊരു അന്നത്തെ സംഭവമായിട്ട് കരുതരുത്. മനോവികാരം വന്നിരിക്കുന്നത് ഒരാത്മാവിൽ നിന്നാണ് വരുന്നത്, അവരൊരാത്മാവിനാൽ പിടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അവന്മാര് ഇതില്ലാതെ കഴിക്കത്തില്ലെന്ന് പറഞ്ഞാൽ കഴിക്കണ്ട എന്ന് പറയാനുള്ള ഒരു അധികാരം കൂടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഞാനങ്ങനെയൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്, ഇത് വേണ്ടെങ്കിൽ നീ ഇടണ്ടെന്നാ ഞാൻ പറയുന്നു. എപ്പോഴും അങ്ങനെ പറയാൻ പറ്റത്തില്ല, എങ്കിലും ചില സമയത്ത് അത് ജഡത്തിലാണ് എന്ന്. അപ്പം മനോവികാരം എന്ന് പറഞ്ഞതിന്റെ മുകളിൽ എഴുതിയിരിക്കുന്നത് ആത്മാവ്, അതിന്റെ മുകളിൽ വരുന്ന ഒരു പദപ്രയോഗമുണ്ട് അധിപതി. ഇങ്ങനെയാണ് അതിന്റെ ഓർഡർ വരുന്നത്, അധിപതി, ആത്മാവ്, മനസ്സിന്റെ ഇഷ്ടം, അതിന്റെ താഴെ കോപത്തിന്റെ മക്കൾ. അല്ലാതെ നമ്മൾ വിധ ദിവസം വായിച്ചാൽ എഫേസ് ലേഖനം നമുക്ക് ഒരു കുഴപ്പമില്ലാതെ ബൈപ്പാസ് ചെയ്ത് വേറെ വഴി നമുക്ക് പോവാം. അപ്പൊ നിങ്ങളുടെ മനസ്സിന്റെ വികാരങ്ങൾ മാത്രം തൃപ്തിപ്പെടുത്താൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒരാത്മാവിനാൽ പിടിക്കപ്പെടുകയാണ്. ആ ആത്മാവിന് എന്തുണ്ട്? ഒരധിപതി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്വന്തം ഇഷ്ടം ഒരധിപതിയുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്, പാപം ഡയറക്റ്റായിട്ട് നിങ്ങളെ ബന്ധിപ്പിക്കുന്നത് പിശാചുമായിട്ട്. അതുകൊണ്ടാ ഈ ശാസ്ത്രിമാരെയും പരീശന്മാരെയും നോക്കിക്കൊണ്ട് ആര് പറഞ്ഞു? കർത്താവ് പറഞ്ഞു, നിങ്ങൾ പിശാചിന്റെ മക്കൾ. അന്ത്യകാലത്ത് മനുഷ്യൻ സ്വസ്നേഹികളാവും. ഈ സ്വസ്നേഹി രണ്ട് കൊമ്പുള്ളവനും കറുത്ത കുപ്പായിട്ട് കൂർത്ത പല്ലുള്ളവനായിട്ടാണ് അന്ത്യകാലത്ത് സ്വസ്നേഹി ജനിക്കുന്നത്. സ്വസ്നേഹി എങ്ങനെയാ ജനിക്കുന്നത്? സ്വസ്നേഹിക്ക് ഉള്ളിൽ സ്വസ്നേഹം ഉണ്ടെങ്കിലും നമ്മളോടൊക്കെ പുള്ളി വളരെ സോപ്പ, പക്ഷെ ഉള്ളിൽ ദേഹത്തിന് എന്തുണ്ട്? സ്വസ്നേഹം. എന്റെ ഒരു ആഗ്രഹം, ഈ നമ്മുടെ നാടകത്തിലും ഒക്കെ ഈ പിശാചിനെ കറുത്ത കുപ്പായം ഇടിയിക്കുന്ന വലിയൊരു ദോഷം ചെയ്യുന്നുണ്ട്. പുള്ളിക്ക് നല്ലൊരു വെള്ളക്കുപ്പായം കൊടുക്കണം. നിങ്ങൾ ഈ ഏതോ ഒരു സർഫ് എക്സൽ ആണോ? എനിക്കറിയത്തില്ല. എന്റെ ഒരു പരസ്യത്തിന്റെ അകത്ത് ആദ്യം ഒരു മനുഷ്യൻ വെള്ളഷർട്ട് ഇട്ടുകൊണ്ട് വരുന്നുണ്ട്, പുള്ളി വന്നൊരു നിപ്പ് നിപ്പുണ്ട്. പുള്ളി ഏതാണ്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റഡ് ഡിറ്റർജന്റ് ഒക്കെ ഇട്ടാ കഴുകിയിരിക്കുന്നത്. പക്ഷേ പുള്ളിയുടെ ഷർട്ടിന് നല്ല കളറാ, നല്ല വെള്ള കളറാ. പുള്ളി വന്ന് നിൽക്കും, തിരിഞ്ഞൊക്കെ നിൽക്കും. പുള്ളിയുടെ ഡിറ്റർജന്റിന്റെ പേര് കാണിക്കുന്നില്ലെന്ന് തോന്നുന്നു. പുള്ളി മിടുക്കനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ വേറൊരുത്തം വരുന്നുണ്ട്, സർഫ് എക്സലിൽ ഇട്ട് കഴുകിക്കൊണ്ട് വരുന്ന ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് വരുന്നുണ്ട്. അവൻ അട്ടിമുടി തിളങ്ങുക. ഇവൻ വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇങ്ങപ്പുറം നിൽക്കുന്ന പാർട്ടി കുമ്മായിട്ടാണ് ഷർട്ട് അലക്കിയിരിക്കുന്നത്. അതിനൊരു ഓഫ് കളറാ, ഫെയ്ഡ് ലുക്കാ. ഇവിടെ ഇവൻ ബ്രൈറ്റായിട്ട് നിൽക്കുന്നത് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇത് വേറെ വില കുറഞ്ഞ ഡിറ്റർജന്റ് ആണെന്നുള്ളത് മനസ്സിലായി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടണം. നിങ്ങളുടെ ഒരു ഡിലൈറ്റ്സ് ഇറ്റ് ഈസ് മോർ ദാൻ യുവർ ഡിലൈറ്റ്സ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു പ്രത്യേക ഡിലൈറ്റ്സ് ഉണ്ടെങ്കിൽ കൺസിഡറേറ്റ്, ശ്രദ്ധയോടെ കേൾക്കുക. ഇറ്റ് ഈസ് മോർ ദാൻ യുവർ ഡിലൈറ്റ്സ്. അതിന് നിങ്ങളുടെ ഇഷ്ടം എന്നതിനപ്പുറത്ത് ഒത്തിരി ഇരുട്ടുകയറി കിടക്കുന്ന കാര്യമാണ് അത് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ഒത്തിരി ഇരുട്ട് നിങ്ങളുടെ ഡിലൈറ്റ്സിൽ കയറി കിടപ്പുണ്ട്. കാരണം നിന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിക്കുക എന്നത് നിന്റെ ഉത്തരവാദിത്വമായിട്ട് നിന്നെ ബോധിപ്പിക്കുന്ന പിശാചിന്, ആ ഇഷ്ടങ്ങൾക്കകത്തെ ഇരുട്ട് നിന്നെ കാണിക്കാനായിട്ട് അവന് ഒത്തിരി തന്ത്രങ്ങളുണ്ട് കാണിക്കാതിരിക്കാൻ. അതുകൊണ്ട് തന്നെയാ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത്, സർവലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. പ്രിയമുള്ളവരെ, ഉപേക്ഷിച്ചു പോകേണ്ട കാര്യങ്ങളായിട്ട് നിങ്ങളുടെ മോഹങ്ങളെ കാണരുത്. അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളായിട്ട് നിങ്ങളുടെ മോഹങ്ങളെ കാണരുത്. ഏതെങ്കിലും ഒരു കാര്യം പ്രത്യേക താല്പര്യത്തോടെ നിങ്ങളുടെ ഹൃദയത്തിൽ ശക്തിയോടെ വലുതായി വരുന്നുണ്ടെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യുക എന്നതിനപ്പുറം നരകത്തിലെ തീയിൽ നിന്നും പിശാച് ഉരുക്കി നിങ്ങളുടെ ഹൃദയത്തിൽ ചേർത്ത ശേഷം ആ ഇഷ്ടത്തിൽ നിങ്ങൾ മുന്നോട്ട് പോയി കോപത്തിന്റെ മക്കളായി ഒരാത്മാവിനാൽ ബാധിക്കപ്പെട്ട് അതിന്റെ അധിപതിയുമായി നീ ഒരു ബന്ധത്തിൽ വരുവാൻ പിശാച് വളരെ സമയമെടുത്ത് ദീർഘവീക്ഷണത്തോടെ ചെയ്യുന്നതാണ് ചില പ്രത്യേക ആഗ്രഹങ്ങളിൽ നിങ്ങളെ വീഴിക്കുക എന്ന് പറയുന്നത്. പ്രൈസലോ. അതുകൊണ്ട് തന്നെ സ്വന്തം ഇഷ്ടങ്ങളാകുന്ന, സ്വന്തം ഇഷ്ടത്തിന്റെ ഇരിപ്പിടമാകുന്ന ജഡമാണ് നിങ്ങൾക്കിട്ട് ഏറ്റവും കൂടുതൽ പാരപണി. ആ ജഡത്തെ ക്രൂശിക്കുക എന്നത് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അവന്റെ ആത്യന്തിക ദൗത്യമാണ്. ഇനി ഞാൻ എന്റെ ചിന്തയിലേക്ക് വരാൻ ഞാൻ ബാക്കി വിടുകയാണ്. ഒന്ന് പത്രോസിന്റെ 4-ാം അധ്യായം. ആദ്യ 1 പത്രോസ് 2-ാം അധ്യായം 11-ാം വാക്യം നമുക്ക് വായിക്കാം.
പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോകളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് ദുഷിക്കും തോറും.
പ്രിയമുള്ളവരെ, ഈ മോഹങ്ങൾക്ക് നടുവിൽ നാം എന്ത് ചെയ്യണം എന്നാ പറയുന്നത്? ഒരു ക്രിസ്ത്യാനിയുടെ സഫറിങ് എന്നതിനെ കുറിച്ച് ഞാൻ കുറെ ആഴ്ചകൾക്ക് മുമ്പ് പറഞ്ഞപ്പോൾ, സി, എവിടെയാണ് ഒരു ക്രിസ്ത്യൻ സഫറിങ് ആരംഭിക്കുന്നതെന്ന് അറിയാവോ? ഒരു ക്രിസ്ത്യാനിയുടെ സഫറിങ് ആരംഭിക്കുന്നത് ബാഹ്യമായിട്ടല്ല. അവൻ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ അവന്റെ റിയൽ സഫറിങ് ആരംഭിക്കുന്നത് ആന്തരികമായിട്ടാണ് അവന്റെ ക്രിസ്ത്യൻ സഫറിങ്സ് ആരംഭിക്കുന്നത്. എനിക്കിത് കുറച്ചും കൂടെ നന്നായിട്ട് പറയാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സുവിശേഷ വേലയിലായിരുന്ന സമയത്ത് എന്റെ ഒരു നല്ലൊരു കാലയളവ് ഫിസിക്കൽ സഫറിങ്സുകളിലൂടെ കടന്നുപോയിട്ടുണ്ട്. ആ നിരന്തരമായ ശാരീരികമായ പീഡകളും കഷ്ടങ്ങളും എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ തിരിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യം, എന്റെ യഥാർത്ഥ സഫറിങ്സ് എന്റെ ശാരീരിക കഷ്ടതകളല്ല. ഒരു ക്രിസ്ത്യൻ സഫറിങ് ആരംഭിക്കുന്നത് എപ്പോഴാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എവിടെയാണ് ഒരു ക്രിസ്ത്യാനി സഫറിങ് എന്ന് ഞാൻ പറയാം. ജഡത്തോട് ഒരുവൻ നോ പറയാൻ തീരുമാനിച്ചു തുടങ്ങുമ്പോൾ തൊട്ടാണ് ക്രിസ്ത്യാനിയുടെ സഫറിങ് ആരംഭിക്കുന്നത്. ഞാൻ 40 കിലോമീറ്റർ സൈക്കിൾ അങ്ങോട്ട് ഓടിച്ചിട്ടുണ്ട്, ഇങ്ങോട്ട് ഓടിച്ചിട്ടുണ്ട്, ഒരു ദിവസം 80 കിലോമീറ്റർ. ഈ ഓടിച്ചിട്ട് വന്നു കഴിയുമ്പോൾ ബോൺവിറ്റ ആക്കിയിട്ട് നമുക്ക് പുട്ടുപുഴുങ്ങി തിന്നാനെന്നുള്ള ഒരു വകുപ്പും ഇല്ല. നമ്മൾ തന്നെ കുക്ക് ചെയ്യണം. മഞ്ഞപ്പൊടിയില്ല, മുളക് പൊടിയില്ല, പച്ചക്കറി കാണത്തില്ല, പുഴുങ്ങിയൊക്കെ തിന്നേണ്ടി വരും. നമ്മൾ ഈ ചവിട്ടിയൊക്കെ വരുമ്പോൾ ഒരു കാപ്പി അനത്തി തരാൻ ഇന്നാണ് അയാളുണ്ട്, അന്നില്ല. അപ്പൊ ഇതെല്ലാം കൂടെ നമുക്ക് അനുഭവിച്ചു കഴിയുമ്പോൾ നമുക്കൊരു ഉന്മേഷം തോന്നും, ഞാനും അത്ര മോശമൊന്നുമല്ല, കൊള്ളാം. അതൊരു സഫറിങ്ങാണ്, മേ ബി കർത്താവിന് വേണ്ടിയുള്ള ഒരു ശാരീരിക സഫറിങ്. പക്ഷേ ഒരു ക്രിസ്ത്യാനിയുടെ യഥാർത്ഥ സഫറിങ് അത് ആരംഭിക്കുന്നത് തന്നെ ഇനിഷ്യലി എവിടെ നിന്നാണെന്നറിയോ? പുറത്തു നിന്നല്ല. അതിന്റെ ആരംഭം അവൻ ഉള്ളിൽ ജഡത്തോട് നോ പറയുന്നിടത്താണ് അവന്റെ ക്രിസ്ത്യൻ സഫറിങ്സ് ആരംഭിക്കുന്നത്. കാരണം ജഡത്തിൽ അവൻ ഒത്തിരി സ്വന്തം മോഹങ്ങളുടെ പ്രപഞ്ചം കിടപ്പുണ്ട്. ഇന്നും എനിക്ക് മോഹമുള്ള ഒരു മനുഷ്യനാണെന്ന് പറയുന്നതിന്റെ അകത്ത് എനിക്കൊരു കുഴപ്പമില്ല. കാരണം പത്രോസ് പൗലോസ് വെളിപ്പാടുകൾ ഉള്ളവനായിരിക്കുമ്പോഴും അവൻ പറയുന്നത് അവന്റെ ഇഷ്ടങ്ങൾ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിരീതമായി അവനിൽ ഒരു ഇഷ്ടം വ്യാപരിക്കുന്നുണ്ട്. എനിക്ക് മോഹമുണ്ട്, ആ മോഹത്തോട് ഞാൻ പോരാടുന്നു. സ്വന്തം ഇഷ്ടത്തോടെ പോരാടുന്ന ഒരു പോരാട്ടത്തിലാണ് ഞാൻ. എനിക്കിപ്പോ ശാരീരികമായ കഷ്ടതകൾ വളരെ കുറവാണ്. പക്ഷേ നാളുകൾ മുന്നോട്ട് പോകും തോറും ജഡത്തോട് നോ പറയുമ്പോൾ ഒരു വേദന. ഈ ജഡത്തിൽ ജഡത്തോട് നോ പറയണമെങ്കിൽ എന്നെ സുഖാന്നറിയോ ജീവിതം അല്ലേ? സത്യക്രിസ്ത്യാനികളോടാണ് ഞാൻ ചോദിക്കുന്നത്. ജഡത്തോട് നോ പറയണ്ട, ഫ്ലഷ്ലി ഡിസയേഴ്സിനോട് നോ പറയണമെങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി ടു ലീവ്. വളരെ കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കാം. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഇഷ്ടമുള്ളത് വാങ്ങിക്കുക, ഇഷ്ടമുള്ളത് തിന്നെ, ഇഷ്ടമുള്ളത് ചിന്തിക്കുക, ഇഷ്ടമുള്ളത് ഡ്രീം ചെയ്യുക, ഇഷ്ടമുള്ള വികാരങ്ങൾക്ക് വളരെ സുഖം. സഫറിങ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻ സഫറിങ്, നിങ്ങൾ ശ്രദ്ധിക്കുക, ആരാണ് യഥാർത്ഥ ക്രിസ്ത്യാനി? എന്റെ മനസ്സിൽ അത് സംബന്ധിച്ച് നാലഞ്ചു കൂട്ടം കാര്യങ്ങൾ എന്റെ മനസ്സിൽ വന്നിരിക്കുന്നു ഈ വചനത്തോടുള്ള മതി. യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനി ജഡത്തോട് നോ പറയുന്നവനാ ക്രിസ്ത്യാനി. ക്രിസ്ത്യാനി സ്വന്തം താല്പര്യങ്ങളെ ദൈവത്തിന് മുമ്പിൽ താഴ്ത്തിവെക്കാൻ വരം ലഭിച്ചവനാ ക്രിസ്ത്യാനി. ക്രിസ്ത്യാനി ദൈവത്തിന് വിപരീതമായിട്ട് ഉയർന്നു വരുന്ന ഉയർച്ചകളെ ഇടിച്ചു കളയുന്നവനാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനി. ക്രിസ്ത്യാനി ഇനി ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നതെന്ന് കണ്ടെത്തിയവനാ ക്രിസ്ത്യാനി. ക്രിസ്ത്യാനി തന്റെ ജഡത്തെ രാഗമോഹങ്ങളോടുകൂടി ഉരിഞ്ഞു കളഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ് ക്രിസ്ത്യാനി. ഇതിനപ്പുറത്തൊരു ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയായിട്ടുള്ള ആരംഭം കുറിച്ചിട്ടില്ല. ആർ യു സഫറിങ്? നിങ്ങൾ സഫർ ചെയ്യുന്നുണ്ടോ? ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ കഷ്ടം ഇനിഷ്യലി തുടങ്ങുന്നതും തുടർമാനമായി കൊണ്ടുപോകുന്നതും ജഡത്തിലെ ഇഷ്ടങ്ങളോട് നിങ്ങൾ നോ പറയുമ്പോഴാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അവന് ജഡത്തോട് ശത്രുതയില്ലാതെ അവന് മുന്നോട്ട് പോകാനേ കഴിയത്തില്ല. നാം ഇപ്പോൾ ഇവിടെ വായിച്ച വാക്യത്തിൽ എന്താണ് നാം വായിച്ചത്? പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങൾ. ജഡമോഹം പോരാടുന്നത് നിങ്ങളുടെ ആത്മാവിനോടാ പോരാടുന്നത്. ആ ജഡമോഹങ്ങളെ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? വിട്ട് അകലണം. അപ്പോൾ അകത്ത് എന്റെ നിഴലായി എന്റെ ഹൃദയത്തിൽ പിന്തുടരുന്ന ജഡീക ആഗ്രഹങ്ങളെ ഉള്ളിൽ ഞാൻ നിഷേധിച്ചുകൊണ്ടിരിക്കണം. ഒരു നിഴല് പോലെ എന്നെ പിന്തുടരുന്ന എന്റെ വ്യക്തി താല്പര്യങ്ങളെ ഞാൻ ഉള്ളിൽ നിഷേധിക്കുമ്പോൾ ഉള്ളിൽ എന്തുണ്ടാവും? സംഘർഷം ഉണ്ടാവും, വേദന ഉണ്ടാവും. ഡീസൻസ് ആയ ഒത്തിരി ആൾക്കാരുടെ നടുവിൽ ഒരു സത്യക്രിസ്ത്യാനി നിൽക്കുമ്പോൾ അകത്ത് അവൻ ഒത്തിരി സഫർ ചെയ്യുന്നുണ്ട്. എല്ലാവരും പറയുന്ന തമാശയ്ക്ക് നടുവിൽ അവൻ തമാശ പറയാതെ നിൽക്കുമ്പോൾ അവൻ അകത്ത് തന്നെ നിഴല് പോലെ പിന്തുടരുന്ന ആ ജഡത്തിന്റെ ഇഷ്ടത്തെ നിഷേധിച്ചുകൊണ്ടാണ് അവൻ അവിടെ നിൽക്കുന്നത്. അത് നമ്മളെക്കാളും കൂടുതൽ ഒരുപക്ഷെ ഈ ടീനേജ് ആയിരിക്കുന്ന പിള്ളേർക്കായിരിക്കും കൂടുതൽ. കാരണം അവരുടെ കൂട്ടുകെട്ടിന് നടുവിൽ എല്ലാവരും പറയുന്ന ഭാഷാപ്രയോഗങ്ങൾ അവര് പറയാതെ അവര് ഭക്തിയുടെ ഭാഷാപ്രയോഗം പറഞ്ഞാൽ പോയി, അയ്യോ ഇത് മൊത്തം കുളമായി പോകും. ഭക്തി നമുക്ക് ഇവിടുത്തെ കോളേജിൽ നിന്ന് പിള്ളേർ കാലേലിയെ പറയാൻ പറ്റുമോ? പിള്ളേരോട് പറയാൻ പറ്റത്തില്ല. അപ്പൊ അവന്മാരുടെ ഒരു ഭാഷാപ്രയോഗമുണ്ട്. അതിന്റെ അകത്ത് നിങ്ങൾ പരദേശികളും പിന്നെ എന്താ പ്രവാസികളുമായിരിക്കുന്നുണ്ട്, നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങൾ. വിരലൊക്കെ പഠിക്കുന്ന കോളേജിൽ അവിടെ ഉള്ള സ്റ്റുഡൻസ് ഒക്കെ പറഞ്ഞിരിക്കുന്നടാ, ഇവിടെ വന്ന് നിൽക്കാം, ഇവിടെ വന്ന് ഇത് വഴി അവളുമാര് പോകുന്നേ. നീ അവിടെ മരത്തിന്റെ വീട്ടിൽ പോയിട്ട് എന്നാ പ്രയോജനം? ഇവിടെ വട്ടെ. അപ്പൊ ഈ നിൽക്കുന്നതിന് കൂടെ ഒരു അഞ്ചാറ് പേരൂടെ വേണം മൊത്തത്തിലൊരു കൊഴുപ്പാകാനായിട്ട്. ഇല്ലേ, പിള്ളേർക്കറിയാം ഏത് ഏരിയ കൂടെ കോളേജിന്റെ ഏത് ഭാഗത്ത് നിന്നാലാണ് കൂടുതൽ അറ്റൻഷൻ കിട്ടുന്നത്. അപ്പം അവരുടെ ആത്മാവിനോട് പോരാടുന്ന ഒരു ജഡമോഹത്തോട് എന്ത് ചെയ്യണമെന്നാ പറയുന്നേ? വിട്ടകന, അകത്ത് വിട്ടകന്ന് നിൽക്കുക. അകത്ത് നിന്നെ നിഴലായി പിന്തുടരുന്ന ഈ മോഹങ്ങളെ അകത്ത് നീ എന്ത് ചെയ്യണം? അതിനോട് നിഷേധിച്ചു നിൽക്കുന്ന ആ സഫറിങ്, ദാറ്റ് ഈസ് ക്രിസ്ത്യൻ സഫറിങ്. ഒറിജിനലി മറ്റേതുണ്ട്, പക്ഷെ ഇത് ഇനിഷ്യലി ഇല്ലാത്ത ഒരു വ്യക്തി സൈക്കിൾ 45 കിലോമീറ്റർ എവിടെ ഒരു പ്രയോജനം. അതെല്ലാ ഭക്തന്മാരല്ലാത്തവർക്കും പറ്റും. ശരീരത്തിലെ കഷ്ടങ്ങൾ, അവരവരുടെ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയും അവരുടെ പ്രത്യേക ശാസ്ത്രങ്ങൾക്ക് വേണ്ടി ശരീരം സഫർ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈയിടെ 10-ാം കൂട്ട് കയറിയവരുടെ ദേഹം മുഴുവനും ഗ്രനേഡായിരുന്നു കെട്ടിവെച്ചിരുന്നത്. മരിക്കുമ്പോൾ ഒരുത്തം തൊട്ടാൽ അവര് പത്ത് പേര് ചാകണം. അവര് ശരീരത്തിൽ കഷ്ടം അനുഭവിച്ച് അത്രയും ഇത്ര ദിവസം ഉറക്കളപ്പ് കൊണ്ട് അവർ അവിടെ നിന്ന് ക്രോസ് ചെയ്ത് ഇവിടെ ഇന്ത്യ വന്ന് ഇത്ര രാത്രികൾ അവർ ഉറങ്ങിയിട്ടില്ല അല്ലേ. അവരൊരു പാരഷൂട്ടിലല്ല വന്നിറങ്ങിയത്. ശരീരത്തിലെ കഷ്ടങ്ങൾക്കൊരു വിലയുണ്ട് സുവിശേഷത്തിൽ, കർത്താവിനോടുള്ള ബന്ധത്തിൽ. ബട്ട് ഡോണ്ട് ഫോർഗെറ്റ് ഇറ്റ്. നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങൾ എന്നും തിരിച്ചറിയണം, എന്നും തിരിച്ചറിയണം. അതിനോട് നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം? നിങ്ങൾ അതിനെ എന്ത് ചെയ്യണം? നിഷേധിച്ച് പറ്റും. അപ്പം ഞാൻ വിചാരിക്കുന്ന ഇങ്ങനെയാണ്, ഈ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ സഫറിങ്സിനെയും വാലിഡ് ആക്കുന്നത് ഈ സഫറിങ്. ഈ മറ്റ് സഫറിങ്സുകളൊക്കെ ഉണ്ട് നമുക്ക്, ആ സഫറിങ്സ് എല്ലാം വാലിഡ് ആകുന്ന എപ്പോഴാണെന്നറിയോ? നിന്റെ ഉള്ളിലെ ജഡത്തോട് നിഷേധിച്ച് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സഫറിങ്സാ ബാക്കി മറ്റു മുഴുവൻ സഫറിങ്സിനെ വാല്യുബിൾ ആക്കി തീർക്കുന്നു. അല്ലെങ്കിലുണ്ടല്ലോ അതിനൊരു വാല്യൂ ഇല്ല. എന്ത് നിങ്ങൾ ജീവിതത്തിന് വേണ്ടി കഷ്ടം അനുഭവിച്ചാലും ഞാൻ നിങ്ങളോട് പറയട്ടെ, ജഡത്തോട് തോറ്റവന് അവന്റെ ബാക്കിയുള്ള സഫറിങ്സ് ഒന്നും ഒരു പ്രശ്നവും ഒരു പ്രയോജനവും ഇല്ല. ഇൻവാലിഡ്, നോട്ട് വാല്യുബിൾ. സൗരസ്വരന്മാരെ, നിങ്ങൾ ആരെങ്കിലും അവിടെയും ഇവിടെയും ഒരുപക്ഷെ ഒളിഞ്ഞിരുന്നോ പകുതി ഹൃദയത്തോടെയാണ് ഇത് കേൾക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ഹൃദയത്തിൽ തുടർമാനമായി വരുന്ന മോഹങ്ങളോട് ഞാൻ ഉൾപ്പെടെ അതിനോട് നിതാന്ത ജാഗ്രത പുലർത്തിക്കൊണ്ടിരിക്കണം. ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ മാസ്റ്റർ പീസായിട്ട് നിങ്ങൾ കൊണ്ടു നടക്കുന്നെങ്കിൽ, അത് നിങ്ങളുടെ പ്രഷ്യസ് ആയിട്ട് നിങ്ങൾ കൊണ്ടു നടക്കുന്നെങ്കിൽ, തിരിച്ചറിയുക അവയെ. അതെന്തും ആയിക്കൊള്ളട്ടെ, ഇഫ് ഇറ്റ് ഈസ് നിങ്ങളുടെ വസ്ത്രം, ചിലർക്കത് കുക്കിംഗ് ആയിരിക്കാം, ചിലർക്ക് പ്രത്യേകതരം ഫുഡുകളായിരിക്കാം, ചിലർക്ക് പ്രത്യേക പാറ്റേണിലുള്ള ചുരിദാറുകളായിരിക്കാം. അതല്ലാതെ അങ്ങ് അതിന്റെ ആ ചുരിദാറിന്റെ അങ്ങേ അറ്റത്തേക്ക് പോകുമ്പോൾ അങ്ങ് പിശാചി നിൽക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. സി, ജഡമോഹങ്ങളോട് നിങ്ങൾ പോരാട്ടം പോരാടുന്നില്ലെങ്കിൽ, സി, പാപത്തോട് ഒരുവന് സീരിയസ് ആയിരിക്കുന്ന എപ്പോഴാണെന്നറിയോ? പാപത്തോട് ഒരാളെ സീരിയസ് ആയിരിക്കുന്നത് ജഡത്തോട് നോ പറയുന്നതാ. ജഡത്തോട് നോ പറയാതെ ആർക്കും പാപത്തെ വിട്ടൊഴിയാനായിട്ടേ കഴിയത്തില്ല. So all other Christian sufferings will be valid only when you have this internal sufferings. എന്താ ജഡത്തോട് നോ പറയാ? ശ്രദ്ധിച്ചാ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാനായിരുന്നു പപ്പടം. പക്ഷെ പ്രഷർ വന്നു കഴിഞ്ഞപ്പം പപ്പടത്തിന്റെ എണ്ണയും പപ്പടത്തിന്റെ ഉപ്പും പ്രഷറുകാർക്ക് ദോഷമായി. ഇവിടെ ഈ വിളമ്പുന്നവരൊക്കെ പറയും, ബ്രദറെ പപ്പടം എടുക്കാൻ പറയും. ചിലപ്പം ചില ദിവസങ്ങളിൽ പപ്പടം കൂടുതലുള്ളപ്പോൾ ഒരു സ്നേഹത്തോടെ അഞ്ചാറ് പപ്പടം തന്നൊക്കെ ഇരിക്കും. പക്ഷെ നല്ലൊരു ശതമാനം ഞാൻ പപ്പടം വേണ്ടെന്നാ വെച്ചിട്ടുള്ളത്. വലിയ ഇഷ്ടമായിരുന്നു, പക്ഷെ ഇപ്പം പപ്പടത്തോടെ ഇഷ്ടം കുറഞ്ഞു. പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് വിശുദ്ധിയിലും വളരാൻ കഴിയുന്നു. നമുക്ക് ഇപ്പം ഭയങ്കര കടുകട്ടിയായിട്ട് തോന്നും, പക്ഷേ നിങ്ങൾ ഈ കർത്താവിനോട് കൂടെ നടക്കുന്ന ആൾക്കാരെ ശ്രദ്ധിച്ച് അവരാസ്വദിക്കുന്നുണ്ട്. ഹോളിനെസ് ഒരു പിരിമുറുക്ക ജീവിതമല്ല, നിങ്ങൾ ജയിക്കുന്നതിനനുസരിച്ച് ആസ്വാദനമുള്ളതാ. സി, പിശാചിന് ഈ പാപത്തിൽ ഓഫർ ചെയ്യാൻ കഴിയുന്ന ഒരു സുഖം ഉണ്ടെങ്കിൽ, എന്റെ കർത്താവിനെ അനുസരിക്കുന്നതിന്റെ ഒരു സുഖം കൂടെ കർത്താവ് തരാൻ വിശ്വസ്തനല്ലേ? ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? അത് അനുഭവിക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സഹിക്കുന്നു. ഒന്ന് അനുസരിക്കുമ്പോൾ, ഞാൻ ഈ ഒന്നനുസരിക്കുമ്പോൾ എന്നൊക്കെയുള്ള പദപ്രയോഗം വിട്ടേരെ, കർത്താവിനെ ഒന്ന് അനുസരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആസ്വാദനം, ഇറ്റ് ഇസ് സംതിങ് വെരി ഡിഫറെന്റ്. അത് നിങ്ങൾ അനുസരിക്കും തോറും നിങ്ങളുടെ ആത്മാവിന് ആശ്വാസമാണ് ലഭിക്കുന്നത്. എങ്കിലും അതിന്റെ തുടക്കത്തിൽ നിങ്ങൾ ശക്തമായി പോരാടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഏതോ ഒരു സൺഡേ ഞാൻ പറഞ്ഞു, നാട്ടുകാരന് മോഹം അടക്കിയാൽ മതി, ക്രിസ്ത്യാനിക്ക് മോഹം ക്രൂശിക്കണം. അവന് താല്പര്യമുണ്ടെങ്കിലും പിടിച്ചു നിന്നാ മതി. എനിക്ക് പിടിച്ചു നിന്നാ പോരാ, എനിക്ക് അതിന്റെ അപ്പുറത്തേക്ക് ഇറങ്ങി ചെന്നിട്ട് അവരുടെ മുമ്പിൽ ഡീസന്റ് ആകുന്നതിനേക്കാൾ എനിക്ക് ക്രൂസിഫൈ ചെയ്യണം എന്നത് എന്റെ ഒരു ചലഞ്ചാണ്. പലപ്പോഴും പ്രിയമുള്ളവരെ, നമുക്ക് സംഭവിച്ചെന്നറിയോ, ഈ സഭയോടുള്ള ബന്ധത്തിൽ പ്രത്യേകിച്ച് തുടർമാനമായി വരുന്നവർ ഒത്തിരി ഡീസന്റ് ആകാൻ ശ്രമിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങൾ അഡോപ്റ്റ് ചെയ്യും. ഇവിടെ എല്ലാവരും ആത്മീയ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്, നിങ്ങൾ വണ്ടിയുടെ കാര്യം പറയത്തില്ല, നിങ്ങളും വേണേ ആ കൂടെ കൂടും. ഈ ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങൾ കടമെടുത്തുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഇവിടെ ആത്മീയരായ ആൾക്കാരുടെ കൂടെ സംസാരിക്കുമ്പോൾ സംയമനം പാലിക്കുന്നതിൻ്റെ അകത്തും വലിയ അർത്ഥമില്ല. കാരണം നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ഒരു അച്ചടക്കം പാലിക്കില്ല. നിങ്ങളോട് ദൈവം പറഞ്ഞത് മോഹങ്ങളെ ക്രൂശിക്കാനാ, നിങ്ങളോട് ദൈവം പറഞ്ഞ മോഹങ്ങളെ അടക്കാനല്ല. എവിടെ ജഡത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അവിടെ ദാക്ഷിണ്യമില്ലാതെ സംസാരിക്കുന്ന ദൈവശബ്ദം ശ്രദ്ധയോടെ കേൾക്കുക. ജഡത്തെ രാഗ മോഹങ്ങളോടെ ക്രൂശിക്കുക, ജഡത്തിന്റെ പ്രവൃത്തികളെ ഉരിഞ്ഞു കളയുക, ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരുദ്ധമായതിനെ ഇടിച്ചു കളയുക. അവിടെയൊക്കെ കാര്യങ്ങൾ വളരെ ശക്തമായിട്ടാണ് നമ്മളോട് പറയുന്നത്. പ്ലീസ് സൗര സഹോദരന്മാരെ, നല്ലൊരു സഭ എന്ന നിലയിൽ ഈ സഭയെ കാണരുത്, അതോടെ നിങ്ങളുടെ ഗതി പോക്ക. നിങ്ങൾക്ക് ഈ സഭ ഒരു നല്ല സഭ എന്നതിനേക്കാൾ നിങ്ങളുടെ വിശുദ്ധീകരണത്തിന്റെ പന്താവിൽ നിങ്ങൾ ആയിരിക്കുവാൻ ദൈവം കൽപ്പിച്ചാക്കിയ ഒരു കൂട്ടമായി നിങ്ങൾ ഇതിനെ കാണണം. പ്രൈസലോ, ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഒരു പ്രത്യേക നിലവാരം കണ്ടിട്ട് നിന്റെ വികാരങ്ങളെ അടക്കി നിർത്തുന്നവനായി നിനക്ക് രക്ഷപ്പെടാം. ബട്ട് യുവർ കോളിംഗ് ഈസ് മോർ ദാൻ ദാറ്റ്. ഇവിടെ ഞങ്ങൾക്കാർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിന്റെ മുമ്പിൽ ക്രൂശിക്കപ്പെടേണ്ട കാര്യങ്ങൾ ക്രൂശിക്കപ്പെട്ട് തന്നെ നിർത്തണം. ഒരു ദിവസം കൊണ്ടല്ല, ബട്ട് അതിന് അകത്തൊരു യുദ്ധം. എനിക്കറിയാം ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്. ഒത്തിരി ആൾക്കാരുമായിട്ട് ഇടപെടുന്ന ആൾക്കാർക്ക് ആ മോഹങ്ങളുടെ വേലിയേറ്റത്തെ, സമ്മർദ്ദത്തിൽ നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ജഡ എല്ലാ സഫറിന്റെ തലതൊട്ടപ്പൻ ആരാന്നറിയോ? ഈ സഫറിങ് ആയിട്ടാണ് ഞാൻ കാണും. എല്ലാ കാര്യങ്ങളുടെയും ആ മുകളിൽ നിൽക്കുന്ന സഫറിങ് ഇതാ. ഈ സഫറിങ് ചെയ്ത ആൾക്ക് കയ്യൽ അടികൊണ്ട് പാടൊന്നും കാണത്തില്ല, പുള്ളിയുടെ കാലൊന്നും ഒടിഞ്ഞിട്ടില്ല, പുള്ളിയുടെ മുഖം കരിവാളിച്ച് കാണത്തില്ല. പക്ഷെ ഹൃദയത്തിൽ അദ്ദേഹം ഭയങ്കര യുദ്ധം ഏറ്റെടുത്തിരിക്കുന്ന ഒരാളാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഇതിനോട് ചെയ്യേണ്ട നിലപാടെന്താ? ജഡമോഹങ്ങളെ വിട്ടകലുക. അകത്ത് അകന്ന് നിൽക്കുന്നതിന്റെ പെയിൻ ഇസ് സംതിങ് വെരി ഡിഫറെന്റ്. ഞാൻ അതിന്റെ അടുത്ത ഭാഗത്തേക്ക് വരാം. ഈ ജഡത്തെ തുറന്ന് വിട്ടാലുള്ള ഗുണം എന്താണെന്ന് അറിയാം? കഷ്ടപ്പാട് അങ്ങ് തുറന്നു മാറും, കഷ്ടപ്പാട് നമുക്ക് അവോയ്ഡ് ചെയ്യും. ദേഷ്യം വരുമ്പോൾ ദേഷ്യം അടക്കുന്നതിനേക്കാളും ദേഷ്യം അങ്ങ് തീർക്കുകയാണെങ്കിൽ, ഇതങ്ങ് വായു അങ്ങ് ഇത് തുറന്നങ്ങ് വിടുകയാണെങ്കിൽ നമുക്കൊരു സുഖ. പക്ഷെ ഭക്തനത് സുഖമല്ല, പക്ഷെ പൊതുവെ ഒരു ഈ വീണുപോയ മനുഷ്യന് അതൊരു സുഖ. പിടിച്ചു വെച്ച ഇതിനോട് യുദ്ധം ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ചുറ്റുമുള്ള ഒരു ലോകത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, പാപത്തെ നന്നായിട്ട് വ്യാപാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാനും ശുഭസോഹനോട് സംസാരിച്ചപ്പോൾ ഈ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. ഭയങ്കര കഠിനമാണ് പാപം. നിങ്ങൾക്കറിയാൻ മേലാത്തതിനേക്കാളും പാപത്തിന് പല രൂപങ്ങളിൽ അത് കടന്നു വന്നുകൊണ്ടിരിക്കുക. നമ്മൾ റോമാലേഖനത്തിൽ വായിക്കുന്നുണ്ട്, അവർ പുതുദോഷം സങ്കല്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ പാപം പുതിയതായി ഭാവനയിൽ കണ്ട് അതിനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലോകം. എന്നിട്ട് അതിനെക്കുറിച്ച് എഫ് എസ് ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, നമ്മൾ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം വായിച്ച് ചിന്തിച്ചിട്ടുള്ളതാണെങ്കിലും ഞാൻ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ആ വാക്യത്തിന്റെ ഒരു പ്രാധാന്യം ഞാൻ നിങ്ങളെ ഒന്നുകൂടെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. എഫ് എസ് ലേഖന 4:17 മുതലുള്ള വാക്യത്തിൽ
ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ചു പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്.
യെസ്,
അവർ അന്ധബുദ്ധികളായി.
ശ്രദ്ധിക്കപ്പെടുന്നവരെ, പാപത്തിൽ നിൽക്കുന്ന ഈ സമൂഹം ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ ഈ സാധാരണ ചർച്ച ചെയ്യുന്ന ISI പോലുള്ള ഗ്രൂപ്പുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സാധാരണ പേപ്പറിൽ വായിക്കുന്ന വളരെ മൃഗീയമായ സ്ത്രീകൾക്കെതിരെയുള്ള പീഡനങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഈ ശ്രദ്ധിക്കുക. ഇവിടുത്തെ ഈ വാക്കുകളൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അവർ അന്ധബുദ്ധികളായി അജ്ഞാനം നിമിത്തം. അടുത്ത വാക്യം വളരെ പ്രധാനമാണ്. ഈ പാപം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു പ്രതിഫലമുണ്ട്, അത് ഹൃദയകാഠിന്യം. എല്ലാ പാപവും പ്രാക്ടീസ് ചെയ്താൽ അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നാൽ ഹാർഡനിങ്, ഹൃദയത്തിന്റെ കാഠിന്യം. അടുത്തത്, ദൈവത്തിന്റെ ജീവനിൽ നിന്നകന്ന് മനം തഴമ്പിച്ചു. അതുകൊണ്ടാണ് ഈ ISI പോലുള്ള ഗ്രൂപ്പിനൊക്കെ ഈ ആൾക്കാരെ കൊല്ലുന്നത് വളരെ ലാഘവത്തോടെ, കാരണം മനം തഴമ്പിച്ചു. മനം തഴമ്പിച്ചു പോയവരുടെ നടുവിലാ ജീവിക്കുന്ന നാം. നമ്മുടെ മനം തഴമ്പിച്ചു പോകാതെ ഒത്തിരി തഴമ്പിച്ചത് പോകുന്നതിന് മുമ്പ് കർത്താവ് നമ്മളെ രക്ഷിച്ചു. ഹൃദയകാഠിന്യം മനം തഴമ്പിക്കുക, അതങ്ങോട്ട് പ്രിയുള്ളവരെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ അവർക്ക് രക്തം കാണുന്നു എന്നൊരു പ്രശ്നമല്ല. ഇത് നാട്ടുകാരുടെ കാര്യമാ, സമൂഹത്തിന്റെ കാര്യമാ. പിശാച് വ്യാപാരം ചെയ്യുന്ന അവന്റെ ഇഷ്ടങ്ങൾക്കകത്ത് കയറി കൊത്തി അവന്റെ ചൂണ്ടയിൽ കുരുങ്ങിക്കഴിഞ്ഞ് അവൻ മെരുക്കിയെടുത്ത ആൾക്കാരുടെ കാര്യം പറയാ, അവർ ഹൃദയകാഠിന്യമുള്ളവരും മനം തഴമ്പിച്ചു പോയവരും. മനസ്സ് തഴമ്പ് വന്നു, ഈ ഷൂ ഒക്കെ ഇട്ട് നടന്ന് നടന്ന് നല്ല തഴമ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ സൂചി കൊണ്ട് കുത്തിയാൽ പോലും അറിയത്തില്ല. അതിങ്ങനെ പറഞ്ഞു വന്നു കഴിഞ്ഞ് എനിക്ക് ആ പൗലോസിന്റെ എല്ലാ കാര്യങ്ങൾക്കകത്തുള്ള ഒരു പ്രത്യേകത, ബ്യൂട്ടിഫുൾ ആയിട്ടാ പൗലോസ് ഈ കാര്യങ്ങൾ പറയുന്നത്. നിങ്ങളോ യേശുവിൽ ഇങ്ങനെയല്ല പഠിച്ചിരിക്കുന്നത്. എനിക്ക് അതിന്റെ ട്വിസ്റ്റാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയത്. നിങ്ങളോ, 20-ാമത്തെ വാക്യം, യേശുവിൽ സത്യം ഉള്ളതുപോലെ അവനെ കുറിച്ച് കേട്ട അവനിൽ, പ്രിയമുള്ളവരെ, നാട്ടിൽ നടക്കുന്ന ഈ ഭീകര കൊലപാതകവും ഈ പീഡനങ്ങളും ഈ മനം തഴുപ്പിച്ചു പോയവർ വ്യാപാരം ചെയ്തുകൊണ്ടിരിക്കുന്ന പുതുദോഷങ്ങളും അതിന് നടുവിൽ വാട്ട് ഈസ് യുവർ ഡ്യൂട്ടി? എന്താ നിങ്ങളുടെ 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 ഉത്തരവാദിത്വം? എന്താ നിങ്ങൾ ഇങ്ങനെ അല്ല യേശുവിനെ കുറിച്ച് പഠിച്ചിരിക്കുന്നത്? മലയാള മനോരമ പത്രം വായിക്കുമ്പോൾ 10-ാം കോട്ട ഭീകരാക്രമണം വന്നത് പാകിസ്ഥാനിൽ, അങ്ങനെ അവരുടെ കഥകളെല്ലാം നമ്മൾ വായിച്ചു. മനം തഴമ്പിച്ചു പോയതിന്റെ ഒരു കഥ ഒരു പേജ് കഴിഞ്ഞു, 2-ാമത്തെ പേജ് എടുത്തപ്പം ക്രൂരപീഡനം, ആൾക്കാരുടെ എണ്ണം പോലും അറിയത്തില്ല എത്ര പേരുണ്ടത്. അത് വായിച്ചു, മനം തഴമ്പിച്ചു പോയവർ 3-ാമത്തെ പേജിലേക്ക് വന്നു. ഇങ്ങനെ ഹൃദയകാഠിന്യവും മനം തഴുപ്പിച്ചു പോയ ആൾക്കാരുടെ 10 കാര്യങ്ങളെല്ലാം വായിക്കുമ്പോൾ ഉടനെ നീ എന്ത് ചെയ്യണം എന്നാണ് പൗലോസ് പറയുന്നത്? നീ ഉടനെ യേശുവിൽ നിന്ന് കേട്ടണം, ലേൺ, അണ്ടർസ്റ്റാൻഡ്. നീ അവനിൽ നിന്ന് ഇങ്ങനെയല്ല ഉപദേശം പഠിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, യേശു എത്ര സജീവമായി നമ്മുടെ ഹൃദയങ്ങളിൽ കൊണ്ടു നടക്കേണ്ട ഒരു കാലഘട്ടത്തിൽ നാം എത്തിയിരിക്കുന്ന അറിയാവോ? ലേൺ, റീഡ് ഇറ്റ്. എന്റെ അഭിപ്രായത്തിൽ പത്രം വായിക്കുന്നവർ, ഞാൻ പത്രം വായിക്കുന്ന ആളാണ്, ന്യൂസുകളൊക്കെ വാച്ച് ചെയ്യാറുള്ള ആളാണ്. പക്ഷെ പത്രം വായിക്കുകയും ന്യൂസ് വാച്ച് ചെയ്യുകയും ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ ഏറ്റവും കൂടുതൽ യേശുവിന്റെ ഉപദേശം കേൾക്കേണ്ട ആളാണ്. ആ വാക്യം ഒന്നുകൂടെ ഞാൻ വായിക്കാം. നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെ കുറിച്ച് കേട്ട് അവനിൽ ഉപദേശം ലഭിച്ചുവെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. പ്രിയമുള്ളവരെ, ഇത്രയും ക്രൂരമായ ലോകത്ത് നിങ്ങൾ അധികം യേശുവിനെ പഠിച്ചുകൊണ്ടിരിക്കുക, അധികം യേശുവിനെ വായിച്ചുകൊണ്ടിരിക്കുക. ഏത് പത്രവാർത്തകളും നിങ്ങളെ അടുത്ത ലെവലിൽ യേശുവിനെ കൂടുതൽ വായിക്കാൻ ഉത്സാഹിപ്പിക്കുക. യേശുവിനെ കേൾക്കുക, യേശുവിൽ നിങ്ങളെ തന്നെ നിങ്ങളുടെ ഹൃദയത്തെ വെക്കുക. അവനിൽ നിന്ന് നിങ്ങൾ ഇതല്ല കേട്ടത്, പത്രത്തിൽ നിന്ന് നിങ്ങൾ എന്താ കേട്ടെന്നും മനോരമയിൽ നിന്ന് യൂട്യൂബിൽ നിന്ന് നിങ്ങൾ കണ്ടതും കേട്ടതും നിങ്ങളുടെ മനസ്സിൽ വെക്കാതെ അവനിൽ നിന്നും നിങ്ങൾ കേട്ടതിൽ നിങ്ങളുടെ ഹൃദയം വെക്കണം. Praise the Lord. It's very important. അപ്പം എല്ലാ സഫറിങ്സിന്റെ മുകളിൽ ആ ഒരു ഉയർന്ന തലത്ത് നിൽക്കുന്ന ആ സഫറിങ്, ക്രൂശിക്കുന്ന സഫറിങ്, ഹല്ലേലൂയ, ആ സഫറിങ്സിൽ നിങ്ങൾ തുടർമാനമായി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഇടുക്കുവാതിലൂടെ കടക്കുന്നവൻ എന്ന് പറയുമ്പോൾ, ഇടുക്കുവാതിൽ എവിടെയാണ് കടക്കുന്നറിയോ? നമ്മൾ ഇടുക്കുവാതിലൂടെ കടക്കുന്നവൻ എന്ന് പറയുമ്പോൾ, ഇടുക്കുവാതിൽ നമ്മുടെ ജീവിതത്തിന്റെ പുറത്ത് കിടക്കുന്ന ഒരു വാതിലും വഴിയാണ് നമ്മൾ ചെയ്യുക. നമ്മൾ അതിലൂടെ കടക്കാൻ, ഇത് അകത്ത് കിടക്കുന്ന ഒരു കാര്യമായി പറയും. നിങ്ങളുടെ ഹൃദയത്തിലെ ഇടുക്കുവാതിൽ കിടക്കുന്ന ഈ പുറത്ത് നിങ്ങൾ അന്വേഷിച്ചാൽ ഒന്നും ഇത് കാണത്തില്ല. പുറത്ത് വിശാലം വാതിൽ തുറന്നിട്ടിരിക്കുക. നിങ്ങൾ തിരിച്ചറിയുന്നത് യഥാർത്ഥ ഭക്തനായി ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ഇടുക്കുവാതിൽ പുറത്തല്ല, നിങ്ങൾ അറിയും ഇത് അകത്താണ്. എന്റെ എല്ലാ ഇഷ്ടങ്ങളും ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല, എന്റെ ഉള്ളിലാണ് ഇടുക്കുവാതിൽ കിടക്കുന്നത്. പുറത്ത് രാജവീതി അവൻ തുറന്നിട്ടിരിക്കുക, കാരണം അവന്റെ ലോകമാണ്. എന്ത് വേണമെങ്കിലും ചെയ്യാം, എങ്ങോട്ട് വേണമെങ്കിൽ, നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത്തോട്ട് പോകണോ വലത്തോട്ട് പോകണോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനം. ഇന്ന് സിനിമ തിയേറ്ററിൽ പോകണോ കോളേജിൽ പോകണമെന്നുള്ളത് നിങ്ങളുടെ തീരുമാനം. ഇടുക്കുവാതിൽ എല്ലാം ഉണ്ടോ? ഒരു ഇടുക്കുവാതിലും ഇല്ല. എവിടെയാണ് ഇടുക്കുവാതിൽ? യേശുക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ ഹൃദയത്തിൽ ഒരു ഇടുക്കുവാതിൽ, ഉള്ളിലാ ഇടുങ്ങിയ വാതിൽ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ഇടുക്കുവാതിലൂടെ പോകുമ്പോൾ ചിലപ്പം ജീവിതത്തിൽ താജ്മഹൽ കാണാൻ പറ്റിയില്ലെന്നൊക്കെ ഇരിക്കും. ഒന്നും ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ അമേരിക്ക പോകാൻ പറ്റിയില്ലെന്നിരിക്കും പേടിക്കുന്ന വേണം. വിശ്വാസികളായ ആൾക്കാരൊക്കെ അവരുടെ പിള്ളേരെ കുറിച്ചൊക്കെ പറയുന്നത് അവന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ, എംഡൊക്കെ പഠിച്ച ശേഷം അമേരിക്കയിൽ പോയി ഒരു കമ്പനി ജോലി ചെയ്യുന്നു. ദൈവം എഴുതാലും അവന്റെ ആഗ്രഹം എല്ലാം സാധിപ്പിച്ചു. ഫ്രീയുള്ളവരെ, യേശുക്രിസ്തു ഒരു കാര്യം പറയുന്നുണ്ട്, ഞാൻ ചോദിച്ചായിരുന്നു ഒരു ബറ്റാലിയനെ ഇറക്കിയാനെ, ചോദിക്കാൻ ചോദിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ രസം. എനിക്ക് ആ ഭാഗം ഒന്ന് പറയണമെന്നുണ്ട്. ഈ പ്രാർത്ഥന യേശുക്രിസ്തുവിനും പ്രാർത്ഥിക്കാമായിരുന്നു. ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചിരുന്ന എന്ത് ചെയ്യായിരുന്നു? കിട്ടുമായിരുന്നു, ബറ്റാലിയനെ വിടുമായിരുന്നു. ബറ്റാലിയനെ വിട്ടാ എന്നാ സംഭവിക്കുന്നത്? ഇവിടെ ഇങ്ങനെ സഭ ഉണ്ടാകത്തില്ലായിരുന്നു. അപ്പം പാപം, അപ്പൊ ഈ പ്രാർത്ഥന ഫലകരമാകുന്നത് ഒരു അപകടമാണെന്ന് ഞാൻ പറയുന്നു. പ്രാർത്ഥന ഫലകരമാകുന്നത് അപകടമാണ്. ദൈവത്തിന്റെ ഹിതം ഫലകരമാകുന്നതാണ്. എന്റെ പ്രാർത്ഥന കേട്ടു, ഞാൻ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ആ ഒരു വലിയ ബറ്റാലിയൻ സൈന്യത്തെ വിടുകയും അങ്ങനെ അവർ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയും ചെയ്തിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെടും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രാർത്ഥന കേൾക്കുക എന്നത് ചില സമയത്ത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങൾ പുറത്തോട്ടിറങ്ങിയാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോകാൻ, പ്രിയമുള്ളവർ ഇഷ്ടമുള്ളത് കാണാം. പക്ഷേ ഒരു ക്രിസ്ത്യാനി ആരാണ് ചോദിച്ചാൽ അകത്ത് ഇടുക്ക് വാതിൽ കൊണ്ട നടക്കുന്നവൻ. എന്നാൽ ഹൃദയത്തിൽ അവന് വിശാലതയുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ ഒരു ക്രിസ്ത്യാനിയുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ സഫറി, കുരിശെടുക്കുന്നു, അകത്ത് ഇടുക്ക് വാതിൽ, ആ അകപ്പാടെ കഷ്ടപ്പാട്. പക്ഷെ നിങ്ങൾ ഭക്തന്മാരെ നോക്കിയേ, അവരെപ്പോഴും വളരെ പ്രസന്നവന്മാരാണ്. അവർക്കൊരു ചിരിയുണ്ട് മുഖത്ത്, അവർക്കൊരു സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ഓ, യഥാർത്ഥ വിശുദ്ധന്മാരെ കണ്ടുകഴിഞ്ഞാൽ അവരുടെ ഹൃദയത്തിൽ ഒരു സമാധാനമുണ്ട്. അവർ ഈ ക്രിസ്ത്യൻ സഫറിങ്സ് എന്ന് പറഞ്ഞ് അവരിങ്ങനെ സഫർ ചെയ്ത് നിൽക്കുകയല്ല. നിങ്ങൾ ഈ ഒന്ന് പത്രോസിന്റെ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, നമ്മൾ ആ ഭാഗത്ത് നിന്നായിരുന്നല്ലോ പണ്ടും ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ 1-2 വാക്യങ്ങളൊന്ന് വായിക്കാം.
ക്രിസ്തു ജഡത്തിൽ കഷ്ടമനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പീൻ.
ക്രിസ്തു ജഡത്തിൽ കഷ്ടമനുഭവിച്ചു. ബട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ യേശു ക്രിസ്തു ദുഃഖിതനായിരുന്നു എന്ന്? യേശു ക്രിസ്തു കഷ്ടമനുഭവിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് കുരിശിലെ കഷ്ടമാണെന്ന്. സ്വന്തം ഇഷ്ടങ്ങളെ താത്തുവെച്ച മുഴുജീവിതത്തിന്റെയും കഷ്ടമാണ് അതിന്റെ അകത്തുള്ളത്. യേശു കഷ്ടമനുഭവിച്ചു, എന്നിട്ട് ആ ഭാവം ആയുധമാക്കുക. അടുത്തത് ജഡത്തിൽ കഷ്ടം അനുഭവിച്ചു. ഈ ജഡത്തിൽ ആ നോ പറയേണ്ടത്. ആ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിക്കുന്ന കാലം ഇനി അണ്ട മോഹം. ഈ ശാരീരിക വേദനയായിരുന്നു ജഡത്തിൽ അനുഭവിച്ചെങ്കിൽ മോഹം എന്നുള്ള വാക്ക് അവിടെ കൊണ്ടുവരണ്ടായിരുന്നു. ജഡത്തിലെ കഷ്ടത്തെ കുറിച്ച് പറഞ്ഞ ശേഷം താഴോട്ട് മോഹങ്ങളുടെ കാര്യമാണ് പറയുന്നത്, അല്ലാതെ ശാരീരിക പീഡയെ കുറിച്ചല്ല പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ജഡത്തിൽ കഷ്ടം അനുഭവിക്കുന്നു, ജഡത്തിൽ ശേഷിക്കുന്ന കാലം മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ട് ഒഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇവിടെ ഒരു കഷ്ടം അവൻ അനുഭവിച്ചത് പാപത്തിന് വാഴാൻ സാധ്യതയുള്ള മോഹത്തെ നോ പറഞ്ഞതിന്റെ പേരിലുള്ള കഷ്ടം. പിന്നെ നമ്മൾ താഴോട്ട് വായിക്കുന്നുണ്ട്, കാമാർത്ഥികളിലും മോഹങ്ങളിലും വീഞ്ഞുകൂടിലും വെറിക്കൂത്തുകളിലും മദ്യപാനത്തിലും. അപ്പം ആ മോഹം കഷ്ടം ക്രൂശിച്ചു, കഷ്ടം അനുഭവിച്ചു എന്ന് പറഞ്ഞ ശേഷം താഴോട്ട് വന്നിരിക്കുന്നത് ജഡത്തോട് പോരാടുന്ന മോഹങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ യേശു ക്രിസ്തു ഈ കഷ്ടം അനുഭവിച്ചു. അവന് സ്വന്തം മോഹങ്ങൾ, സ്വന്തം വില്ലുണ്ടായിരുന്നു. അതുകൊണ്ട് ആ വില്ലിൽ അവൻ പിശാച് കൊണ്ടുവന്ന ടെംപ്റ്റേഷനുകളിലൊക്കെ എന്തായിരുന്നു പിശാചിന്റെ ഓഫറുകളെല്ലാം? എന്തായിരുന്നു? ആത്മാവിന് സുഖം തരുന്ന കാര്യങ്ങളല്ല, ജഡത്തിന് സുഖം തരുന്ന കാര്യങ്ങൾ. നീ അപ്പം കല്ലപ്പമാക്കൂ, നിനക്ക് ആത്മാവിൽ തേജസ് ഉണ്ടാകുന്നില്ല, നിന്റെ വിശപ്പ് മാറും. നീ താഴോട്ട് ചാട്, നിന്നെ ദൂതന്മാരെ സൂക്ഷി. ദൂതന്മാരിങ്ങനെ താങ്ങുമ്പോൾ നീ പെട്ടെന്ന് ഒരു ഹീറോ ആയാവും. ഈ കാണുന്ന മുഴുവനും ഞാൻ നിനക്ക് തരാം. ഇതെല്ലാം തന്റെ ജഡത്തിലെ സുഖങ്ങളെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞതെല്ലാം. ഒന്നും ആത്മാവിന് നൽകുന്ന ഒന്നും വിചാരിച്ച് പറഞ്ഞിട്ടില്ല. അവൻ ആത്മാവിന് അവനൊന്നും നൽകാൻ കഴിയത്തില്ല. അവന്റെ ഓഫറുകളെല്ലാം ജഡത്തെ സുഖിപ്പിക്കാനുള്ള കാര്യങ്ങളാണ്. ഇവിടെ പത്രോസ് പറയുന്നത് ക്രിസ്തു ആ ജഡത്തിൽ എന്ത് ചെയ്തു? സഫർ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശാരീരിക സഫറിങ്ങിന് മുമ്പ് അകത്ത് ജഡത്തോട് നോ പറയുന്നതിന്റെ ഒരു സഫറിങ് നടക്കുന്നെങ്കിൽ മാത്രമേ മറ്റേ സഫറിങ് വാലിഡ് ആകുന്നുള്ളൂ ഞാൻ പറയുന്നു. യേശു ക്രിസ്തു അനുസരണം പഠിച്ച് തികഞ്ഞവനായി, അതിൽ അവനൊരു സഫറിങ്സ് ഉണ്ടായിരുന്നു. ആ സഫറിങ്സ് കുരിശോളമുള്ള ശാരീരിക സഫറിങ്സിനെയും കൂടെ വാല്യുബിൾ ആക്കി തീർത്തു. അല്ലാത്ത സഫറിങ്സ് സഫറിങ്സ് അല്ല. പ്രൈസലോ. ഈ സഫറിങ്സ് ഒക്കെ നമ്മൾ അനുഭവിക്കുമ്പോഴും നമ്മൾ സഫേർഡ് ആയ ഒരു ജനമല്ല. കർത്താവ് ഈ സഫർക്കിസിന്റെ നടുവിൽ ഒരു വലിയ വിശാലമായ വാതില നമുക്ക് തുറന്നായിരുന്നു. എനിക്ക് ആ ഭാഗമാണ് പറയാൻ ആഗ്രഹമുള്ളത്. നിങ്ങൾ ആ ഭാഗത്തിലേക്ക് ഒന്ന് വരികയാണെങ്കിൽ, രണ്ടുപേരിന്റെ 7:10-11 വാക്യങ്ങളിൽ, നിരന്തരമായിട്ട് നിങ്ങൾക്ക് ഈ ജഡത്തോട് നോ പറയുമ്പോൾ ആന്തരികമായി ഒരു കഷ്ടമുണ്ടെങ്കിലും നിങ്ങൾ ദുഃഖിച്ചല്ലിരിക്കുന്നു. 2 Corinthians 7:10-11,
ദൈവഹിത പ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു.
ശ്രദ്ധിക്കൂ, ദുഃഖം, എല്ലാ മാനസാന്തരത്തിന്റെ അകത്തും എന്തുണ്ട്? ദുഃഖത്തോടുകൂടിയാണ് ഈ മാനസാന്തരം എന്ന് പറഞ്ഞാൽ വിട്ടുപോരുക എന്നുള്ളതിന്റെ വേദനയല്ല. എന്റെ ജഡത്തിൽ എപ്പോഴും എന്റെ ഇഷ്ടം ചെയ്യാനുള്ള ഒരു താല്പര്യമുണ്ട്, അതിനോട് ഞാൻ നോ പറയുമ്പോൾ ഒരു വേദനയുണ്ട്, ഒരു സഫറിങ്സ് ഉണ്ട്. പക്ഷെ അങ്ങനെ സഫർ ചെയ്ത് കിടക്കുന്ന നല്ല ക്രിസ്ത്യൻ ജീവിതം. പ്രിയുള്ളവരെ, ജഡത്തിന് ശക്തിയുണ്ടെങ്കിലും ജഡത്തിന്റെ പകുതിയും ഈ കാറ്റ് വീർപ്പിച്ചു വെച്ചിരിക്കുന്ന, നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഇതിനെ കുത്തിപ്പൊട്ടിക്കാൻ കഴിയും. ഞാനത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ കനാനിലേക്ക് പോയ ആൾക്കാർ, അവര് പറഞ്ഞു, ഉമ്മാർ ഭയങ്കര മല്ലന്മാർ, ഞങ്ങൾ അവരുടെ മുമ്പിൽ എങ്ങനെയായിരുന്നു? വെട്ടുക്കിളികളെ പോലെ ഞങ്ങൾക്ക് തോന്നി. പക്ഷെ കാലേബ് യോശുവയും പറഞ്ഞു, കർത്താവ് നമ്മളെ പ്രീഡെസ്റ്റൈൻ ചെയ്തിരിക്കുന്നത് ഇതിനു വേണ്ടിയാ. സൗര സോരമാരെ, നിങ്ങളിപ്പോൾ തോറ്റുകിടക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, യു ആർ പ്രീഡെസ്റ്റൈൻ. ഹല്ലേലൂയ. സത്യത്തിന് വിരുദ്ധമായി, മോഹത്തിന് വിരുദ്ധമായി, ദൈവിക ഉദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി നിന്റെ ഹൃദയത്തിൽ വ്യാപരിക്കുന്ന മോഹങ്ങൾക്ക് നേരെ നിൽപ്പാനായിട്ടാ ദൈവം തന്നെ പ്രീഡെസ്റ്റൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്ന ആ ജീവിതത്തിനല്ല ദൈവം തന്നെ പ്രീഡെസ്റ്റൈൻ ചെയ്തിരിക്കുന്നു. അവിടെ അവര് പറഞ്ഞു, നമ്മളെ ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പ് വിളിച്ചത് ഇതിനാ, ദൈവം നമ്മളെ സഹായിക്കും. ആടിക്ക് പമ്പൊക്കെ കയറ്റി ഗ്യാസ് കയറ്റി ഇവനെങ്കിലും വിരിച്ചു നിർത്തിയിരിക്കുക ജഡത്തെ. പരിക്കിട്ട് 2 കൊടുത്തില്ലെങ്കിൽ പിന്നെ നീ എന്തിനാടാ ഭർത്താവായിട്ട് ജീവിക്കുന്നത്? ജഡം ഇങ്ങനെ കൈയും കാലം വിരിച്ചു നിൽക്കുക, സൂചി കൊണ്ടൊരു കുത്തു കുത്തിയാൽ കാറ്റ് പോലെ പോകുന്നത് കാണാം ഈ പാളി. അപ്പൊ ജഡത്തെ കുത്താനായിട്ട് നമ്മൾ ഇവൻ കൈയും കാലം വിരിച്ചു നിൽക്കുമ്പോൾ നമുക്ക് പേടിയാ. പക്ഷെ അതുപോലെ മറ്റേ പോയ 10 പേർക്കും ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ദിനം പ്രതി മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടുക, ജഡം അതിന്റെ കാറ്റ് പോകൊണ്ടിരിക്കും. യെസ്, അനുസരിക്കുന്നതിലൂടെയും നിരംപ്രതി യാഗമായി അർപ്പിക്കുന്നതിലൂടെയും ഓരോ ദിവസവും മനസ്സ് പുതുക്കി, നിങ്ങൾക്കൊരു 10 ദിവസം കൂടി മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാൻ ശ്രമിച്ചോ, ഇവൻ ഭയങ്കര ശക്തനായിരിക്കും. ഞാനിങ്ങനെയൊക്കെ ഇതെല്ലാം എന്റെ ജീവിതത്തിൽ കടന്നുപോയിട്ടുള്ള കാര്യങ്ങളാ പറയുള്ളൂ. ചില സമയത്ത് ഞാൻ ഓർക്കും, ഞാൻ ചില പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന എന്തിനാന്ന്. എനിക്ക് ചില സമയത്ത് ചില മെസ്സേജുകൾ എനിക്ക് എന്നാലേ ആ നില എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ പോലെ, അവൻ നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെടുന്നുണ്ട്, പരീക്ഷിക്കപ്പെട്ടവരെ രക്ഷിക്കാൻ അവൻ പ്രാർത്ഥന. ഞാൻ ചില സമയത്ത് മനസ്സ് പുതുക്കി ഒരാഴ്ച കൂടുമ്പോൾ രൂപാന്തരപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാവോ, ഡെയിലി നടക്കുന്ന ഒരു പ്രോസസ്. അത് എവരിടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നില്ലെങ്കിലും ഉണ്ടല്ലോ, ഈ ജഡത്തിന് അങ്ങനെ ശക്തി കൂടും. ദിവസവും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവന്റെ കാറ്റടിച്ചു വിടാൻ കഴിയും. അവൻ നിങ്ങൾ സ്ട്രോങ് അല്ല, അവനെ നിങ്ങൾക്ക് തകർക്കാൻ കഴിയും. മാത്രമല്ല, ഓരോ പ്രാവശ്യവും നിങ്ങൾ തകർക്കുമ്പോൾ നിങ്ങൾ ആത്മാവിന്റെ ഒരു വിസ്മയത്തിലേക്ക് വരും, ആനന്ദത്തിലേക്ക് വരും, സ്വാതന്ത്ര്യത്തിലേക്ക് വരും. അങ്ങനെ വരുന്നവർക്ക് ട്യൂൺഡായിട്ട് അവര് യാവത്തിന് വരുന്ന ഞാൻ പറഞ്ഞു, അവർക്ക് പിന്നെ ഈ ഞങ്ങൾക്കും ഈ ഗതികേട് വരത്തില്ല ഈ ഇവരെ ആരാധിപ്പിക്കാനായിട്ട്. കാരണം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും 15 ദിവസം കൂടി മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നവരുണ്ട്. വർഷത്തിൽ 1, അതായത് 31-ാം തീയതി മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നുണ്ട്. 6 മാസം കൂടുമ്പോൾ രൂപാന്തരപ്പെടുന്നവരുണ്ട് മനസ്സ് പുതുക്കി. പക്ഷെ ബൈബിള് പറയുന്നത് നിങ്ങൾ ദിനംപ്രതി, കാരണം ജഡത്തിന് ശക്തിയുണ്ട് പ്രിയുള്ളവരെ. എന്നും മനസ്സ് പുതുക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ ജഡത്തിന് ഇങ്ങനെ ശക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അവരുടെ ഇത് നമുക്ക് ഒരാഴ്ചത്തേക്ക് മാറ്റി വെച്ചാൽ അവൻ അത്രയും ശക്തനാവും. പിന്നെ അത് വേണം, എനിക്കും അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. കൊള്ളായത് കണ്ടേച്ചു പോന്ന ചുരിദാറിന്റെ പാറ്റേൺ മനസ്സിൽ നിന്ന് അങ്ങോട്ട് മാറുന്നില്ലെന്നേ. പല പ്രാവശ്യം ശ്രമിച്ചു നോക്കിയിട്ട് മാറുന്നില്ല. അടുത്ത റൗണ്ട് പോകുമ്പോൾ അത് ഞാൻ വാങ്ങിക്കും. ചിലതൊക്കെ ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ കയറി പിടിച്ചിട്ടില്ലേ, ഉണ്ട്, എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷെ മനസ്സ് പുതുക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുന്നറിയാവോ, നമ്മുടെ ഈ ഏശാവിന്റെ ഒരു പ്രശ്നം ഉണ്ടാവും, പായസം 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 ഇല്ലെങ്കിൽ എന്റെ ജീവിതം നഷ്ടപ്പെട്ടു പോകും, ഞാൻ ആത്മഹത്യ ചെയ്യും, എനിക്ക് പായസം വേണം, പായസമാണ് എന്റെ ജീവിതത്തിലല്ല. ഇങ്ങനെ നമ്മളെ കൊണ്ട് എന്ന് തോന്നിപ്പിക്കും. വലിയ ആളാ ഏശാവ്, ആരാ ജ്യേഷ്ഠാവകാശം ലഭിച്ച ആളാ, ഹയർ ലെവലിൽ നിൽക്കുന്ന ആള് പോലും ഒരു പായസത്തിന് വേണ്ടി അങ്ങ് കരയും. എന്റെ പൊന്നു സൗര്യ സൗരന്മാരെ, നിങ്ങളെ ഒരു പായസത്തിന് വേണ്ടി കരയിപ്പിക്കാൻ കഴിയുന്ന ശക്തി പിശാചിനുണ്ട്. നീ ജ്യേഷ്ഠാവകാശം കിട്ടിയവനാണേലും, ഏത് വലിയ കൊമ്പത്തെ അപ്പച്ചനാണെങ്കിലും, ഒരു പായസത്തിന് നിന്നെ കരയിപ്പിക്കാൻ പിശാചിന് കഴിയും. മോഹത്തെ തുടക്കത്തിൽ തന്നെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, ഞാനിത് പറഞ്ഞിട്ടുണ്ട് യൂത്തിനോടൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ചില യൂത്തിനൊക്കെ ചില പിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ അവളില്ലെങ്കിൽ, അവളെ കട്ടാതെ ഈ പായസം ഇല്ലാതെ ഞാൻ ജീവിക്കത്തില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരാളെ നിങ്ങൾക്ക് ഹൃദയത്തിൽ പ്രേമം തോന്നുന്നെങ്കിൽ അത് നിങ്ങളുടെ തലയിൽ പിശാചി കെട്ടിവെക്കാനുള്ള ആളാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിനക്ക് മോഹം തോന്നിയല്ല ദൈവം നിനക്കൊരാളെ തരുന്നത്, ദൈവത്തിന്റെ ആത്മാവാണ് ഒരാളെ നിനക്ക് തെരഞ്ഞെടുത്ത് തരുന്നത്. അങ്ങനെ മോഹിക്കുന്ന ആളെ ഓർത്തോണം, ഈ പായസം എന്നെ ജ്യേഷ്ഠാവകാശത്തിന്റെ പരിധിക്ക് പുറത്തേട്ട് എന്നെ എറിഞ്ഞു കളയുന്നതാണെന്ന് തിരിച്ചറിയും. ഈ പായസത്തിന്റെ മോഹം അന്നുണ്ടായതല്ല പ്രിയുള്ളവർ. പുള്ളി പായസത്തോട് പൊതുവെ ചെറുപ്പത്തിൽ തന്നെ ചില താല്പര്യമുള്ള ആളാണ്. നമുക്ക് ചെറുപ്പത്തിൽ തന്നെ ചില പ്രത്യേക സ്വഭാവങ്ങളില്ല, ചെറുപ്പ ചെറുപ്പത്തിൽ ചക്ര തിന്നാനാണ് ആഗ്രഹം അല്ലെ, ഓരോ ആഗ്രഹങ്ങളാണ് അല്ലെ. ചിലർക്ക് പരിപ്പ് പായസമാണ് ഇഷ്ടം, ചിലർക്ക് ചില പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ പരിപ്പും, ഓണം അല്ലെങ്കിലും അത് ഒരു പ്രത്യേകം. നമ്മൾ അറിയാതെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒരു സംവിധാനത്തിലേക്ക് കയറിപ്പോകും. നിങ്ങൾ ആ എഫേസ്യർ 2 മുകളിൽ നിന്ന് വായിച്ചാ മതി, അങ്ങനെ നിങ്ങൾ നടന്നു എന്നാ പറയുന്നത്. ഒരു പാത്രം ഉണ്ടായി, വഴിയുണ്ടായി, ഈ ശീലിച്ച് 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 അങ്ങ് വഴിയുണ്ടായി. എനിക്കിതെല്ലാം ഉണ്ട് പ്രിയങ്ങൾ, ഈ പ്രിയങ്ങളെല്ലാം എന്റെ ഉള്ളിലുണ്ട് പ്രിയുള്ളവർ. അതിനോട് ഞാന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ സന്തോഷകരമായ കാര്യം എന്നാണെന്നറിയാം, നാം ഇതിനോട് യുദ്ധം ചെയ്തിട്ട് അങ്ങ് വലയുകയല്ല. ശ്രദ്ധിക്കും നിങ്ങൾ, ദൈവത പ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. അടുത്ത്, ലോകത്തിന്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. അടുത്ത വാക്യം, ദൈവത പ്രകാരം നിങ്ങൾക്കുണ്ടായ ഈ ദുഃഖം, ശ്രദ്ധിക്കൂ, ഈ ജഡത്തോട് നോ പറയുന്നതിന്റെ പേരിൽ നീ അനുഭവിക്കുന്ന സഫറിങ്സ്, ആ സഫറിങ്സിൽ നീ അങ്ങ് സഫർ ചെയ്ത ഒരു സഫേർഡ് ക്രിസ്ത്യൻ അല്ല, കമോൺ, അത് വരുത്തുന്ന ഉത്സാഹം, അത് വരുത്തുന്ന പ്രതിവാദം പിടികിട്ടിയില്ല. പ്രതിവാദം താഴെ വന്നാൽ അതറിയാം. പ്രതിവാദത്തിന്റെ ട്രാൻസ്ലേഷൻ, എന്റെ വിശ്വാസം, വാട്ട് ക്ലിയറിംഗ് ഓഫ് യുവേഴ്സൽസ് അല്ലേ അല്ലേ ശിവസൂര, വാട്ട് ക്ലിയറിംഗ് ഓഫ് യുവേഴ്സൽ, എത്ര നീരസവ ഇൻഡിഗ്നേഷൻ എന്ന് പറയുന്നത് അല്ലേ, എത്ര പ്രതിവാദം. ശ്രദ്ധിക്കൂ, എത്ര പ്രതിവാദം എന്നുള്ള മലയാളം വാക്ക് അതിൽ തന്നെ ശരിയല്ല. താഴെ അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വളരെ കറക്റ്റാ, ക്ലിയറിംഗ് ഓഫ് യുവേഴ്സൽ. പ്രിയുള്ളവരെ, ജഡത്തോട് നിങ്ങൾ നോ പറയുമ്പോൾ അങ്ങ് ആ വേദനയും കഷ്ടവും അങ്ങ് സഹിച്ച് മെലിഞ്ഞ് അങ്ങ് ഉണങ്ങിപ്പോകുകയല്ല, റിപ്പന്റ് ചെയ്യുമ്പോൾ തിരിച്ച് അവന്റെ ജീവിതത്തിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാവും. പാപത്തോട് നോ പറയുമ്പോൾ നിനക്ക് ഹൃദയത്തിൽ ആത്മാവിൽ പരിശുദ്ധാത്മാവ് ഒരു ഉത്സാഹം തരും. ഓ ഹല്ലേലൂയ. ഒരു കാര്യത്തോട് നോ പറഞ്ഞു കഴിയുമ്പോൾ മറുവശത്ത് ആത്മാവിന്റെ കനം, ആത്മാവിന്റെ ഇടത്ത് നിനക്കൊരു ഉത്സാഹം തരും. അന്നൊരു പാട്ട് പാടുമ്പോൾ ഒരു ഉത്സാഹം ഉണ്ടാവാറില്ലേ, എത്ര ഉത്സാഹം. എനിക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, നീ കർത്താവിന് വേണ്ടി നിന്റെ ജഡത്തോട് നീ നിഷേധിച്ച് നിൽക്കുമ്പോൾ നിന്നെ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. യങ്സ്റ്റേഴ്സ്, കർത്താവിൽ പ്രിയ യൗവനക്കാരെ, യൗവനക്കാരികളെ, When you decide to suffer for Christ by telling no to your flesh, അതിന്റെ ഇമ്പാക്ട് എന്താണെന്നറിയോ, വലിയ ഉത്സാഹം. അതുകൊണ്ടാ ഹോളി ലൈഫ് ഈസ് എ ജോളി ലൈഫ് എന്ന് പറയും ഇംഗ്ലീഷിൽ. എത്ര വലിയ ഉത്സാഹം. ഈ പ്രതിവാദം ഒന്ന് വ്യാഖ്യാനിച്ചു പോവാം. എത്ര പ്രതിവാദം എന്ന് പറഞ്ഞാൽ ക്ലിയറിംഗ് ഓഫ് യുവേഴ്സൽ. ഈ ക്ലിയറിംഗ് ഓഫ് യുവേഴ്സൽ എന്ന് പറഞ്ഞാൽ, ഞാൻ അതിനെ കുറിച്ച് വായിച്ചിരിക്കുന്ന ഒരു ദേവാസം പറഞ്ഞ ക്ലിയറൻസ് സെയിൽ എന്നാണ് പുള്ളി പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒരു കടയിൽ ഇരിക്കുന്ന ചരക്കുകളെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടി അവിടെ ഒരു ക്ലിയറൻസ് സെയില് നടത്താറുണ്ട് എന്ന് അദ്ദേഹം എഴുതി വെച്ചത് എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി. ഈ ക്ലിയറൻസ് സെയിൽ നടക്കുമ്പോൾ പുള്ളി ഒരു 50 സാധനം കൂടെ പിന്നെ കൊണ്ടുവരികയല്ല, ഉള്ളതെങ്ങനെയും കളയാനാ വിളി നോക്കുന്നത്. പ്രതിവാദം എന്ന് പറഞ്ഞാൽ ക്ലിയറൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ അതുവരെ എന്റെ ഹൃദയത്തിൽ കടന്ന ഈ ചരക്കുകളെ ഞാൻ എന്ത് ചെയ്യാം, ഈ എങ്ങനെയും ഇവനെ ഒഴിപ്പിക്കുകയാണ്, ക്ലിയറൻസ് ചെയ്യുക. അപ്പൊ മാനസാന്തരം ക്ലിയറൻസ് കൊണ്ടുവരും, മാനസാന്തരം ഉത്സാഹം കൊണ്ടുവരും. പിന്നെ മാനസാന്തരം എത്ര നീരസം, അയ്യോ മലയാളമോട് വളരെ പോരാ. അതിലും നല്ലത് ചിലടത്ത് എഴുതിയിരിക്കുന്നത് ധാർമ്മിക രോഷം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഉണ്ടാകുന്ന നീതിബോധത്തിന്റെ രോഷം. എത്ര ഭയം, എത്ര വാഞ്ച, എത്ര എരു. ശ്രദ്ധിക്കും നിങ്ങൾ പറയുള്ളവര്, കർത്താവിനോട് ചേർന്ന് നിന്നൊരു ക്രിസ്ത്യാനി അവൻ ജഡത്തിൽ സഫർ ചെയ്യുമ്പോൾ, അവൻ ജഡത്തെ ക്രൂശിക്കുമ്പോൾ, അവന്റെ ഉള്ളിൽ മറുവശത്ത് അവനങ്ങ് ഉണങ്ങി സഫർ ചെയ്ത്, ഓ എനിക്ക് അതൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു ബ്രദറെ, നടക്കുന്നില്ല, പിന്നെ എന്ത് ചെയ്യും അല്ല, അവൻ കൂടുതൽ എരു, കൂടുതൽ വാഞ്ച, കൂടുതൽ ഉത്സാഹം, കൂടുതൽ ഹരളിയ ക്ലിയറൻസ് അവന്റെ ഉള്ളിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് ആ ഭാഗങ്ങളൊക്കെ വിശദീകരിക്കണമെന്നുണ്ട്, സമയമില്ല. മറ്റൊരു കാര്യത്തിലേക്ക് ഞാൻ യാത്ര ചെയ്യുന്നു. കഷ്ടത അതിൽ തന്നെ ഒരു കഷ്ടതയല്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശുവിനെ പ്രതി ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ജഡത്തോട് പോരാടുമ്പോൾ ആ സഫറിങ് അതൊരു സഫറിങ് ആയി അവിടെ നിൽക്കത്തില്ല. കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും, എവരി സഫറിങ്സിന് അവിടെ തന്നെ ഒരു സ്റ്റാൻഡ് ഇട്ട് വണ്ടിക്ക് ഇടം പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ ഏത് കഷ്ടതയും അടുത്ത ലെവലിൽ അത് പ്രത്യാശയിലേക്ക് നിങ്ങളെ വർദ്ധിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ആന്തരികമായി ജഡത്തിൽ അനുഭവിക്കുന്ന സഫറിങ്സ് നിങ്ങളെ അധികം പ്രത്യാശ ഉളവാക്കി തീർക്കും. നിങ്ങളൊരു എന്റർടൈൻ ക്രിസ്ത്യൻ ആയിരിക്കും. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു ചെറിയ കൂട്ടം ഇവിടെ ഉണ്ട് എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ആ ന്യൂക്ലിയസിലേക്കാണ് ഈ സഭയുടെ പെരിഫറിൽ നിൽക്കുന്നവർ കടന്നു വരുന്നത്. കാരണം അവർ ഓരോ ദിവസവും പാപത്തോട് പോരാടുന്നതിനനുസരിച്ച് എത്ര വാഞ്ച, എത്ര ഉത്സാഹം, എത്ര ആനന്ദം, എത്ര പ്രതിവാദം. അവരാ സഫർ ചെയ്തത് അവരുടെ സഫറിങ് ആയിട്ട് അങ്ങ് അവസാനിച്ചില്ല. ആ സഫറിങ് അവരിൽ ഒത്തിരി പ്രത്യാശ കൊണ്ടുവന്നു. പ്രിയമുള്ളവരെ, ഈ കാര്യം ഒരു സ്പിരിച്വൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാതെ ഈ കാര്യം നിങ്ങളെ വിട്ടുപോകത്തില്ല. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും സഹോദരനോ സഹോദരിയും പറ, പാപത്തോട് ജയിച്ചിട്ട് എന്നാ പ്രയോജനം? ഭക്തന്മാരോട് ജോയിര്, അവര് പറയും എത്ര വാഞ്ച യേശുവിനോട്. എന്താ വർഷങ്ങൾ കഴിഞ്ഞിട്ട് യേശുവിന്റെ മഹത്വത്തെ കുറിച്ചൊക്കെ ഇവിടെ പറയുന്നത് എന്താ? എന്തുകൊണ്ടാ? കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് പിന്നെയും പിന്നെയും ഉത്സാഹം വർദ്ധിക്കുക. പറയാനുണ്ട്, പറയാനുണ്ട്, പറയാനുണ്ട്. റിപ്പന്റൻസ്, മനസാന്തരം, മനസ്സുപുതിക്ക് നിരന്തരം രൂപാന്തരപ്പെടുക. ചിലത്തോട് അത് മാത്രമേ വഴിയുള്ളൂ. പക്ഷെ കർത്താവ് നിന്നെ അതിൽ സഹായിക്കും. ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ കർത്താവിലേക്ക് നോക്കൂ. ഏത് സഫറിങ്സിനെയും പ്രത്യാശയാക്കി മാറ്റും ക്രിസ്ത്യാനി. അത് ജഡത്തിലെ കഷ്ടമായിട്ട് മാത്രം കാണരുത്. എല്ലാ കഷ്ടത്തെയും ജഡത്തിലെ കഷ്ടമായിട്ട് കാണരുത്. ജഡം ഞാൻ ഉദ്ദേശിക്കുന്ന ബോഡിയിൽ, ശരീരത്തിലെ കഷ്ടമായിട്ട് കാണരുത്. എന്റെ സ്വന്തം ഇഷ്ടങ്ങളുടെ ഇരിപ്പിടത്തിൽ നീ കത്തിവെക്കുന്നിടത്ത് ഉണ്ടാകുന്ന ആ സഫറിങ്സിലും പ്രത്യാശ വർദ്ധിപ്പിക്കും. ഹല്ലേലൂയ. ഇനി ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ എന്റെ ഭാഗം അവസാനിപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തി 5 അതിന്റെ 30-31 വാക്യങ്ങൾ. നമ്മൾ വായിച്ചിട്ടുള്ള ഒരു വാക്യമാണ് കഴിഞ്ഞ പ്രാവശ്യം 2 കൊരിന്ത്യർ 1:5 പൗലോസ് പറയുന്നത്, ഞങ്ങളുടെ കഷ്ടങ്ങൾ പെരുകും തോറും ഞങ്ങൾ ക്രിസ്തുവിൽ ഞങ്ങളുടെ ആശ്വാസങ്ങളും. ശ്രദ്ധിക്കൂ, കഷ്ടം എന്നിടത്ത് കഷ്ടം കൊണ്ട് അങ്ങ് തീരുന്നില്ല. കഷ്ടം പെരുകും തോറും ആശ്വാസം വർദ്ധിക്കും. ആശ്വാസം വർദ്ധിക്കും. യേശുവിന്റെ ഈ കഷ്ടങ്ങളിൽ നിങ്ങൾ തുടർമാനമായി യാത്ര ചെയ്യുമ്പോൾ ആ ജഡത്തിലെ കഷ്ടം ആശ്വാസം വർദ്ധിപ്പിക്കും, ജഡത്തിലെ കഷ്ടം പ്രത്യാശ ഉളവാക്കും. പക്ഷേ എനിക്ക് നിങ്ങളെ എൻകറേജ് ചെയ്യാനായിട്ട് ഉള്ള ഒരു വചനം അപ്പോസ്തല പ്രവൃത്തി 5:30-31 വാക്യങ്ങൾ.
നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തന്റെ വലം കൈയാൽ ഉയർത്തിയിരിക്കുന്നു.
വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു വചനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇസ്രായേലിന് മാനസാന്തരവും, ഇസ്രായേൽ എന്നുള്ളത് നമ്മൾ അങ്ങ് ഇൻവെർട്ടർ കോമയിൽ ഇടുക, അതിന്റെ അകത്ത് നമ്മളെ കൊണ്ടുവരിക. മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തന്റെ വലം കയ്യാൽ എന്താ എഴുതിയിരിക്കുന്നത്? ഉയർത്തിയിരിക്കുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? മരിച്ച് യേശുക്രിസ്തു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇപ്പോൾ പ്രഭുവായി ഇരിക്കുന്നത് എന്തിനാണെന്നറിയോ? ആ ഉയർത്തപ്പെട്ട ക്രിസ്തു ഇരിക്കുന്നിടത്ത് നിന്നും നിനക്ക് മാനസാന്തരവും പാപമോചനവും തുടർമാനമായി ലഭിച്ചുകൊണ്ടിരിക്കാനാ. ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ദ ക്രൂസിഫിക്ഷൻ ഈസ് നോട്ട് എ ഹിസ്റ്റോറിക്കൽ ഇവന്റ്. ചരിത്രത്തിൽ ഒരിടത്ത് നടന്നു നിന്നുപോയ ഒരു കാര്യമല്ല ക്രൂശീകരണം എന്നാണ് പൗലോസ് പത്രോസ് പറയുന്നത്. പത്രോസ് പറയുന്നത് ടുഡേ യു ക്യാൻ എക്സ്പീരിയൻസ് ദ റിപ്പന്റൻസ്, ടുഡേ യു ക്യാൻ എക്സ്പീരിയൻസ് ദ റെമിഷൻ ഓഫ് സിൻ, ഫോർ ദാറ്റ് ഓൺലി ഹി ലിഫ്റ്റഡ് ഹിസ് സൺ ജീസസ് ക്രൈസ്റ്റ്. യേശു ഇന്ന് ഉയർത്തപ്പെട്ടിരിക്കുന്നത് അവിടെ നിന്ന് തുടർമാനമായി നിനക്ക് മാനസാന്തരവും പാപമോചനവും അനുഭവിക്കാനാ. അത് 2000 വർഷം മുമ്പ് നടന്ന ഒരു ഫാക്റ്റാണെങ്കിലും ഇന്ന് ക്രിസ്തുവിനെ പ്രഭുവായി പിതാവിന്റെ വലത്തു ഭാഗത്ത് യേശുവിനെ ഇരുത്തിയിരിക്കുന്നിടത്തു നിന്നും നിനക്ക് എന്ത് ലഭിക്കുകയാണ്? അവങ്കിലേക്ക് നീ തിരിഞ്ഞിരിക്കുമ്പോൾ നിനക്ക് മാനസാന്തരവും പാപമോചനവും. എനിക്ക് ഈ വാക്യം വായിച്ചപ്പോൾ എനിക്ക് ഈ പ്രോസ്പെരിറ്റിക്കാരോടൊക്കെ വളരെ ദുഃഖം തോന്നി. അവനെ പ്രഭുവായിട്ടും അവനെ രാജാവായിട്ടും പിതാവ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് നിനക്ക് എന്ത് ലഭിക്കാനാ? കടവാരം മാറ്റാനല്ല, രോഗസൗഖ്യം തരാനല്ല, അതൊക്കെ രണ്ടാമത്തെ കാര്യം. പ്രൈമറി ആയ പ്രൊഡക്റ്റ് നിന്റെ മാനസാന്തരം, നിന്റെ പാപമോചനം. ഓ, യേശുവിനെ ഉയർത്തപ്പെട്ടവനായി കാണുമ്പോഴൊക്കെ നിന്റെ ഹൃദയത്തിലേക്ക് വരേണ്ടത് അവൻ ഇപ്പോൾ പ്രഭുവായി ഉയർത്തപ്പെട്ടിരിക്കുന്നത് എനിക്ക് മാനസാന്തരവും പാപമോചനവും ധാരാളമായിട്ട് അനുഭവിക്കാൻ വേണ്ടിയാണ്. ഹാലലൂയ. അത് യേശു നിന്നിൽ അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ആ മാനസാന്തരം അധികം എരിവും അധികം വാഞ്ചയും അധികം പ്രതിവാദവും നിന്നിൽ കൊണ്ടുവരുമെന്ന് ദൈവത്തിന് അറിയാവുന്നുണ്ട്. ഹാലലൂയ. വളരെ ഗ്ലോറിയസ് ആയിട്ട് എനിക്ക് ആ വചനം തോന്നി. എന്റെ വേഴ്സണലല്ലേ ശ്രീശ്വര. നമ്മുടെ പ്രിയമുള്ളവരെ, ഉയർത്തപ്പെട്ട യേശു ക്രിസ്തുവിലേക്ക് നോക്കൂ. ലിഫ്റ്റ് അപ്പ് യുവർ ഐസ്. മറ്റൊരിടത്തൊന്നും അല്ല, അവന് മാത്രമാണ് മാനസാന്തരവും പാപമോചനവും തുടർമാനമായി, അവിടുന്ന് തുടർമാനമായി അനുഭവിച്ചുകൊണ്ടിരിക്കും. ഹിസ്റ്റോറിക്കൽ ഫാക്റ്റ് അല്ലത്. ഇപ്പോൾ യേശുവിന്റെ അടുത്തേക്ക് വരുമ്പോൾ അവൻ ആ കാര്യത്തിന് വേണ്ടി ഉയർത്തപ്പെട്ടിരിക്കുക. യേശു ക്രിസ്തു ഒരിക്കൽ മത്തായിയുടെ സുവിശേഷം 11 പറയുന്നുണ്ട്, അധ്വാനിക്കുന്നതിനും ഭാരം ചുമക്കുന്നതിനുമുള്ളവരോട് എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, എന്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിക്കുക. ഈ വേക്കൻസി ഉണ്ട്, വേക്കൻസി യേശുവിന്റെ നുകത്തിന്റെ കീഴിൽ ഒരു വേക്കൻസി കിടപ്പുണ്ട്. എല്ലാ ഭക്തന്മാർക്കും ഉണ്ട്. ഇനി വേറെ ഒരിടത്തും വേക്കൻസി ഇല്ലെങ്കിൽ അവിടെ വിട്ട് വന്നാൽ മതി. എന്താണ് ഈ നമ്മൾ ഈ രാവിലെയൊക്കെ പത്രം വായിക്കുമ്പം എല്ലാവർക്കും ഇതൊന്നും ബാധകം, അല്ലെങ്കിൽ ജോലി തപ്പി നടക്കുന്നവർക്ക് ബാധകമാണ്. എന്താ, ഇന്ന് എവിടെയാണ് ഇന്റർവ്യൂ ഉള്ളത്, ഇന്ന് എവിടെയാണ് വേക്കൻസി ഉള്ളത് എന്നൊക്കെ നോക്കും. വേക്കൻസി ഉള്ളത് നമ്മളിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. വേക്കൻസി ഉള്ളത് എന്തിനാ തപ്പുന്നത്? വേക്കൻസി നമുക്ക് എന്ത് ചെയ്യുന്ന ഒരു ജോലി സാധ്യത ഉണ്ടോ എന്ന് നോക്കും. ആ ജോലി കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വലിയൊരു ആശ്വാസം. അത് തന്നെ ഇവിടെ കർത്താവും തരുന്നത്. കർത്താവ് എന്താ തരുന്നത്? യു ഹാവ് എ വേക്കൻസി, നിങ്ങൾക്കൊരു വേക്കൻസി ഉണ്ട്. എവിടെയാ വേക്കൻസി ഉള്ളത്? എവിടെയാ? അവന്റെ നുകത്തിന്റെ കീഴിൽ. അവനോട് കൂടെ പഠിക്കുമ്പോൾ എന്ത് കിട്ടുമെന്നാ പറഞ്ഞേ? നിങ്ങളുടെ ആത്മാക്കൾക്ക്. ഞാൻ പറയട്ടെ, എവരി ക്രിസ്ത്യൻ സഫറിങ്സിന് സ്പിരിച്വൽ ഇമ്പാക്ട് ഉണ്ട്. ആത്മാവിൽ എന്ത് കിട്ടും? ആശ്വാസം. നമ്മൾ മുമ്പേ വായിച്ചു, കഷ്ടത പ്രത്യാശ ഉളവാക്കുന്നു. മറ്റൊരിടത്ത് നമ്മൾ വായിച്ചു, കഷ്ടത വർദ്ധിക്കും തോറും ക്രിസ്തുവിൽ ആശ്വാസം വർദ്ധിക്കുന്നു. ശ്രദ്ധിക്കൂ, ഒരു ക്രിസ്ത്യൻ സഫറിങ് ആത്മീയമായ ഒരു അനുഭവത്തിലേക്ക് നിന്നെ കൊണ്ടുപോകുന്നു. മറ്റൊരിടത്ത് നമ്മൾ വായിച്ചു, ഈ മാനസാന്തരം അധികം വാഞ്ചി ഉളവാക്കി, അധികം എരി ഉളവാക്കി, അധികം ഉത്സാഹം കൊണ്ടുവന്നു. ഇവിടെ ഇതാ, ക്രിസ്തുവിന്റെ മുഖത്തോട് ചേർന്ന് ഞാൻ അവനോടൊപ്പം നടക്കുമ്പോൾ, അവനോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ എന്റെ ആത്മാവിന് ആശ്വാസം ലഭിക്കുന്നു. ആത്മാവിന് ആശ്വാസം. പ്രിയമുള്ളവരെ, അവന്റെ ഓഫർ, അവന്റെ ഓഫർ ജഡത്തിന് ആശ്വാസമാണ്. ദി ക്രിസ്തുവിന്റെ ഓഫർ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസമാണ്. ആത്മാക്കൾക്ക് ആശ്വാസം. ആത്മാവിൽ ആശ്വാസം അനുഭവിക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആത്മാവിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ ആ അനുഭവത്തിന്റെ ധാരാളിത്തത്തിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന കർത്താവ് കുരിശിൽ പുത്രനെ നൽകിയപ്പോൾ ആ മുടക്കിയ മുതല് മുഴുവനും നിന്റെ ഉള്ളിൽ വരണം. നിന്റെ ഉള്ളിൽ വരണം. നിന്റെ ആത്മാവിന് ആശ്വാസം കിട്ടും. സൗര സൗരന്മാരെ, ടു എക്സ്പീരിയൻസ്, നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കുന്നുണ്ടോ? നിങ്ങൾ ഭൗതിക ആശ്വാസങ്ങൾ അന്വേഷിച്ച് പോകുമ്പോൾ എവിടെയോ നിങ്ങളുടെ ആത്മാവിന് വിശ്രമമില്ല. യേശു ഓഫർ ചെയ്തത് നിങ്ങളുടെ ശരീരത്തിന്റെ വിശ്രമമല്ല, യേശു ഓഫർ ചെയ്തത് നിങ്ങളുടെ ആത്മാവിന്റെ വിശ്രമം. ആത്മാവിന് വിശ്രമം കിട്ടണ ഒറ്റ വഴിയേ ഉള്ളൂ, ജഡത്തോട് നോ പറയാനും ക്രൂശിക്കാനും അവന്റെ മുഖത്തോട് കയറി കീഴേ നിൽക്കണം. ജഡം ക്രൂശിക്കപ്പെടുന്നതിനനുസരിച്ച് എത്ര എരിവ്, ജഡത്തോട് നോ പറയുന്നതിനനുസരിച്ച് എത്ര വാഞ്ച, ജഡത്തോട് ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിച്ച് നിൽക്കുമ്പോൾ എത്ര വലിയ പ്രത്യാശ, ജഡത്തെ രാഗമോഹങ്ങളോട് ക്രൂശിക്കുമ്പോൾ ആത്മാക്കൾക്ക് എത്ര വലിയ ആശ്വാസം. ഇത് ഭക്തന് ഈ ഭൂമിയിൽ ദൈവം വെച്ചിരിക്കുന്ന. പക്ഷെ ഇതിന്റെ എല്ലാം നടുവിൽ എന്താ പ്രശ്നം അറിയാം നമുക്ക്? അതാണ് എന്നെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം. പലർക്കും ഒന്ന് വാവിട്ട് കരയാനായിട്ട് കഴിയുന്നില്ല. അത് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അവസാനിപ്പിച്ച്, പലർക്കും കരയാൻ കഴിയുന്നില്ല, പലർക്കും ഒന്ന് തുറന്ന് നിലവിളിക്കാൻ കഴിയുന്നില്ല. എനിക്കിതുമായിട്ട് ബന്ധപ്പെട്ട കുറെ വചനങ്ങളോടെ ഉണ്ട്, പക്ഷെ എന്നോട് ഇങ്ങനെ അവസാനിപ്പിക്കും. യേശു ക്രിസ്തുവിന്റെ മൂടുപട നീങ്ങിയ മുഖത്ത് ദൈവതേജസ് എന്ന ആ കാര്യം 2 കൊരിന്ത്യർ 3 പറഞ്ഞ ശേഷം 4-ാം അധ്യായത്തിലൂടെ കയറുമ്പോൾ പത്രോസ് ഒരു കാര്യം പറയുന്നുണ്ട്, ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല, ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല. എന്ത് പറഞ്ഞിട്ടാണെന്നറിയോ, മൂടുപടം നീങ്ങിയ മുഖത്ത് ക്രിസ്തുവിന്റെ തേജസ്സിന്റെ ആ പ്രതിമ, അപ്പൊ ക്രിസ്തുവിങ്കിലേക്ക് തിരിയുന്ന ഒരു വ്യക്തി, ആ വേദഭാവം പോയി വീട്ടിൽ പോയി വായിച്ചാ മതി, ക്രിസ്തുവിങ്കിലേക്ക് തിരിയുന്ന ഒരു വ്യക്തിക്ക് എന്ത് ലഭിക്കും? എന്ത് ലഭിക്കും? അധൈര്യം മാറും. പൗലൂസ് വളരെ ട്രൂത്ത്ഫുൾ ആയിട്ടാ കാര്യങ്ങൾ പറയുന്നത്. ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല, യേശുവിന്റെ മുഖത്തേക്ക് ഞങ്ങൾ തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയം മാറി, ടെൻഷൻ മാറി. ന്യായവിധി ദിവസം നമുക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളാണ് അവരുള്ളവര്. എന്നിട്ട് പറയണേ, ലജ്ജാകരമായ രഹസ്യങ്ങളെ ഞങ്ങൾ എന്ത് ചെയ്തു? ത്യജിച്ചു. യേശു ക്രിസ്തുവിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ ലജ്ജാകരമായ ഒത്തിരി കാര്യങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ ഒരാളെ ക്രിസ്തുവിനെ ആത്മാവിൽ കാണുമ്പോൾ ഇത് ലജ്ജയായിട്ട് അവന് തോന്നും. ലജ്ജ അല്ലായിരുന്നു അത്രയും ദിവസം, ലജ്ജയായിട്ട് അവന് തോന്നും. തോന്നത്തില്ലേ? തോന്നും. ഞാനിവിടെ പാന്റ് ഷർട്ടും ഇട്ട് മിടുക്കനായിട്ട് നിൽക്കുമ്പോ എന്റെ ഈ പാന്റിന്റെ പുറവുഭാഗം കീറിയായിരിക്കുന്നതെങ്കിൽ ആരെങ്കിലും വന്ന് എന്നോട് പറയാം, എന്റെ പൊന്നു സഹോര പാന്റ് കീറിയായിരിക്കുന്നു പറഞ്ഞാൽ എനിക്ക് അത് സഹോര ഇട്ടതിട്ടു വൈകിട്ട് ഇനി അത് മാറത്തുള്ളൂ. അല്ല, എനിക്കത് അപമാനകരമായി തോന്നി. ഈ ലജ്ജാകരമായ രഹസ്യം ഞാൻ എന്ത് ചെയ്യും? എത്രയും വേഗം മാറ്റും. ഒന്നിൽ ഇവിടെയുള്ള സഹോദരന്മാരുടെ ഒരു പാന്റ് ഇട്ട് വാങ്ങിച്ചിടും, അല്ല ഞാൻ വീട്ടിൽ പോയി പാന്റ് ഉണ്ടേ വരത്തുള്ളൂ. എങ്ങനെയാണ് ക്രിസ്തു ആ മൂടുപട നീങ്ങിയ മുഖത്ത് ക്രിസ്തുവിന്റെ തേജസ് ഒരുവൻ കാണുമ്പോൾ അവൻ ലജ്ജാകരമായ അവന്റെ കാര്യങ്ങൾ പലത് ലജ്ജയായിട്ട് അവന് തോന്നും. ആ വെളിച്ചത്തിൽ ആദ്യം അവനത് ലജ്ജയായിട്ട് തോന്നിയ ശേഷമാ പിന്നീട് അവൻ അതിനെ ത്യജിക്കുന്നത്. ആദ്യം ലജ്ജയായിട്ട് തോന്നുമല്ലോ, ഇത് എനിക്ക് ലജ്ജയാണെന്ന് തോന്നാതെ എനിക്ക് ത്യജിക്കാൻ പറ്റത്തില്ല. ഇവിടുത്തെ ഈ വഴിയിലൊക്കെ മാനസരോഗികളെ ആൾക്കാർ പലരും തുണിയില്ലാതെ നടക്കുന്നവരുണ്ട്. അവരെന്തുകൊണ്ടാ അത് ത്യജിക്കാത്ത? അവർക്ക് ആദ്യം ലജ്ജയായിട്ട് തോന്നിയില്ല. തോന്നാത്ത എന്തുകൊണ്ടാ? അവർ യഥാർത്ഥ മനുഷ്യൻ ആരാണെന്ന് അവരുടെ ബോധം മറഞ്ഞുപോയി. യേശുവിനെ ഞാൻ കണ്ടപ്പോൾ, യഥാർത്ഥ മനുഷ്യൻ ആരാണ് എന്ന് ഞാൻ കണ്ടപ്പോൾ, എന്റെ ഇപ്പോഴത്തെ പലത് ലജ്ജാകരമായ കാര്യങ്ങളെന്ന് തിരിച്ചറിഞ്ഞു. ആദ്യം ലജ്ജ ഞാൻ തിരിച്ചറിഞ്ഞ ശേഷം രണ്ടാമത് എന്താ ചെയ്യുന്നറിയോ, ആ തേജസ്സിലെ വെളിച്ചത്തിൽ നിന്നും ഞാൻ, എനിക്ക് പര്യാപ്തമായ ഒരു കാര്യം കൂടെ അതിൻ്റെ അകത്ത് നിന്ന് കിട്ടി. എന്താണെന്നറിയോ, ഈ ലജ്ജാകരമായ കാര്യങ്ങളെ ത്യജിപ്പാനുള്ള ശക്തിയും കൂടെ എനിക്ക് ലഭിച്ചു. ഇത് 10 പേരുടെ മുമ്പിൽ പറഞ്ഞ ലജ്ജയ, അതുകൊണ്ട് മൂടി വെച്ചേക്കാന്ന് പറഞ്ഞ് അതിൻ്റെ അകത്ത് അങ്ങനെ നടക്കുകയല്ലായിരുന്നു പത്രോസ്. യേശുവിങ്കിലേക്ക് തിരിഞ്ഞപ്പോൾ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ചു. പ്രിയുള്ളവരെ, ഇതാണ് ക്രിസ്തുവിലെ നിങ്ങളുടെ സാധ്യതകൾ. യേശു ക്രിസ്തുവിങ്കിലേക്ക് ഒരുവൻ തിരിയൂ, യേശു ക്രിസ്തുവിനെ ഒരുവൻ ധ്യാനിക്കൂ, യേശുവിനോട് ഒരുവൻ നിലവിളിക്കൂ, യേശുവിന്റെ മുഖത്തിലേക്ക് ഒരുവൻ വരൂ. ഇന്ന് ഈ നിമിഷം വരെ ലജ്ജാകരമായിരുന്ന രഹസ്യങ്ങൾ അവന്റെ സാന്നിധ്യത്തിൽ ത്യജിക്കപ്പെടും. ക്രിസ്തുവിങ്കിലേക്ക് നോക്കിയിട്ട് നിലവിളിക്കാനായിട്ട് ഹൃദയത്തിൽ ഒരു പരമാർത്ഥത ഉണ്ടെങ്കിൽ ആ മാനസാന്തരത്തിൽ നിന്ന് നിനക്ക് ഒരു വലിയ അണക്കെട്ട് പൊട്ടി ഒഴുക്കി വിടുന്നത് പോലെ ഒരു വലിയ വാഞ്ചയിലേക്ക് നിനക്ക് ഈ ജീവിതത്തെ കൊണ്ടുവരാനായിട്ട് കഴിയും. അത് പിന്നെ വളരെ എരിവോടെ ബൈബിള് വായിക്കുന്നവനാക്കി തീർക്കും. അത് എപ്പോഴും നിന്റെ ജീവിതത്തിൽ ഒരു ക്ലിയറൻസ് സെയിൽ നടത്തിക്കൊണ്ടിരിക്കും. There is a spiritual impact. That is your calling. അതാണ് നിങ്ങളുടെ സാധ്യത. അവിടേക്ക് വരൂ. സഫർ ഫോർ ക്രൈസ്റ്റ്. അതാദ്യം നിങ്ങളുടെ ജഡത്തിൽ നോ പറഞ്ഞുകൊണ്ടാവട്ടെ.
ശേഷം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ